السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، وأشهد أن لا إله إلا الله وحده لا شريك له، ولي الصالحين، وأشهد أن محمدا عبده ورسوله، أشرف الأنبياء وإمام المرسلين، صلى الله وسلم وبارك عليه وعلى آله وأصحابه أجمعين ومن سن بسنته إلى يوم الدين. أما بعد، ബഹുമാന്യരായ സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, ജീവിതത്തിൻ്റെ രഹസ്യവും പരസ്യവും ചെറുതും വലുതുമായ മുഴുവൻ മേഖലകളിലും അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കാൻ ആത്മാർത്ഥമായി പരിശ്രമിക്കണമെന്ന് ഉണർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെനിക്കും നിങ്ങൾക്കും തൗഫീഖ് ചെയ്യട്ടെ. ദുറൂസുൽ ഫിഖ്ഹി സിയാം, നോമ്പിൻ്റെ കർമ്മശാസ്ത്ര പാഠങ്ങൾ എന്ന വിഷയത്തിലെ ദർസുകളാണ്, പഠനമാണ് നടന്നു വരുന്നത്. അൽഹംദുലില്ലാ, അവസാനത്തെ രണ്ട് ദർസുകളിലായി നോമ്പ് മുറിക്കുന്ന കാര്യങ്ങൾ ഏതൊക്കെയാണ് എന്ന വിഷയമാണ് നമ്മൾ സംസാരിച്ചു വന്നത്. നോമ്പ് മുറിക്കുന്ന കാര്യങ്ങളിൽ പണ്ഡിതന്മാർക്കിടയിൽ ഖിലാഫില്ലാത്ത, ഇത്തിഫാക്കുള്ള മൂന്ന് കാര്യങ്ങൾ, അഥവാ തിന്നുകയും കുടിക്കുകയും ചെയ്യുക, അതുപോലെ തന്നെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടൽ, അതുപോലെ തന്നെ ഹൈദും നിഫാസും, ഈ മൂന്ന് കാര്യങ്ങൾ, ഇവയെ സംബന്ധിച്ചും അതുമായി ബന്ധപ്പെട്ടുള്ള ചില മസലകളുമൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കി വന്നത്. തുടർന്ന് നമ്മൾ പറഞ്ഞിരുന്നു, ഈ മൂന്ന് കാര്യങ്ങളല്ലാത്ത നോമ്പ് മുറിക്കുന്ന വിഷയങ്ങൾ അല്ലെങ്കിൽ കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ ഭിന്നതയുള്ള മറ്റു കാര്യങ്ങൾ കൂടിയുണ്ട് എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അതാണ് ഇൻഷാല്ലാ കഴിഞ്ഞ ദർസുകളുടെ തുടർച്ച എന്നാണ് ഈ ഒരു ദർസിൽ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. വബില്ലാഹി തൗഫീഖ്. അതിൽ ഒന്നാമത്തെ വിഷയം ഹിജാമയാണ്. അതൊരു ചികിത്സാ രീതിയാണ്. ശരീരത്തിലെ തലയിലോ ശരീരത്തിലെ മറ്റു ഭാഗങ്ങളിലോ കുത്തി മുറിവുണ്ടാക്കി, ചെറിയ രൂപത്തിലെ മുറിവുണ്ടാക്കി, അതിൽ നിന്ന് ചീത്ത രക്തം ഈമ്പി വലിച്ചെടുക്കുന്ന ഒരു സമ്പ്രദായം മുൻകാലഘട്ടത്തിലൊക്കെ ഉണ്ടായിരുന്നു. അതിനാണ് കൊമ്പ് വെക്കുക എന്ന് പറയുന്നത്. എന്നാൽ പഴയകാല രീതികളിൽ നിന്നൊക്കെ മാറി ഇന്നത് ആധുനിക ഉപകരണങ്ങളിലൂടെയൊക്കെ ആണ് ചെയ്തു വരുന്നത്, കപ്പിംഗ് എന്നൊക്കെ പറയും. ഇത്തരത്തിൽ ഹിജാമ ചെയ്യുന്നതിലൂടെ നോമ്പ് മുറിയുമോ, അത് നോമ്പ് മുറിയാൻ കാരണമാകുമോ എന്നുള്ളതാണ് വിഷയം. ഈ വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ ശക്തമായ അഭിപ്രായ ഭിന്നതയുണ്ട്. ഹിജാമ ചെയ്യുന്നതിലൂടെ നോമ്പിനെ ബാധിക്കുമെന്നും അതിലൂടെ നോമ്പ് മുറിയുമെന്നും ഒരു വിഭാഗം പണ്ഡിതന്മാർ പറയുമ്പോൾ, അതിനെതിർത്തുകൊണ്ട് മറ്റൊരു വിഭാഗം, ബഹുഭൂരിപക്ഷം വരുന്ന മറ്റൊരു വിഭാഗം പണ്ഡിതന്മാർ അത്തരത്തിൽ ഹിജാമയിലൂടെ നോമ്പ് മുറിയുകയില്ല എന്നും അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. ഇങ്ങനെ രണ്ട് നിലക്ക് ഈ വിഷയത്തിൽ അഭിപ്രായങ്ങളുണ്ട്. ഇങ്ങനെ ഒരു ഭിന്നത ഉണ്ടാവാനുള്ള കാരണം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് രണ്ട് നിലക്കും ഹദീസുകൾ വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. നോമ്പ് മുറിക്കുമെന്നും നോമ്പിനെ ബാധിക്കുമെന്ന അർത്ഥത്തിലുള്ള ഹദീസ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നോമ്പിനെ യാതൊരു നിലക്കും അത് ബാധിക്കുകയില്ല, നോമ്പ് മുറിയുകയുമില്ല എന്ന് അറിയിക്കുന്ന സ്വഹീഹായ ഹദീസുകളും വന്നിട്ടുണ്ട്. ഇങ്ങനെ പ്രത്യക്ഷത്തിൽ പരസ്പര വൈരുദ്ധ്യമായ രണ്ട് നിലക്കും ഹദീസുകൾ സ്വഹീഹായി വന്നതുകൊണ്ടാണ് ഈ വിഷയത്തിൽ ഇങ്ങനെ ഒരു ഭിന്നത ഉണ്ടാവാനുള്ള കാരണം. ആദ്യമായി ഈ വിഷയത്തിൽ വന്നിട്ടുള്ള ഹദീസുകൾ എങ്ങനെയാണെന്നും ഏതൊക്കെയാണെന്നും നോക്കാം. അങ്ങനെ ഹദീസുകൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ എന്താണ് ഇതിലുള്ള പ്രത്യക്ഷത്തിലുള്ള വൈരുദ്ധ്യമെന്ന് നമുക്ക് മനസ്സിലാവും. ഒന്നാമതായി ഈ വിഷയത്തിൽ വന്നിട്ടുള്ള ഹദീസാണ് അഫ്തറൽ ഹാജിമു വൽ മഹ്ജൂം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹിജാമ ചെയ്തവനും ചെയ്യിപ്പിച്ചവനും നോമ്പ് തുറന്നിരിക്കുന്നു, അഥവാ അവരുടെ നോമ്പ് മുറിഞ്ഞിരിക്കുന്നു എന്ന്. ഈ ഒരു ഹദീസ് പല സഹാബികളിൽ നിന്നും സ്വീകാര്യമായ നിലക്കും ദുർബലമായ നിലക്കും വന്നിട്ടുണ്ട്. ദഈഫായ നിലക്കും സഹീഹായ നിലക്കും പല സഹാബികളും ഈ ഹദീസുകൾ വന്നിട്ടുണ്ട്. സഹീഹായ നിലക്ക് സൗബാൻ റളിയല്ലാഹു അൻഹു, അതുപോലെ തന്നെ മഅഖിൽ ഇബ്നു സിനാൻ അൽഅസ്അഈ റളിയല്ലാഹു അൻഹു എന്നിങ്ങനെ മറ്റു ചില സഹാബികളിൽ നിന്നും സഹീഹായ നിലക്ക് വന്നിട്ടുണ്ട്. അഫ്തറൽ ഹാജിമു വൽ മഹ്ജൂം എന്നുള്ള ഹദീസും. അതുപോലെ തന്നെ റാഫിഉ ഇബ്നു ഖദീജ്, അതുപോലെ തന്നെ ഷദ്ദാദ് ഇബ്നു ഔസ് എന്നീ സഹാബികളിൽ നിന്നൊക്കെ ഹദീസ് ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. ചില റിവായത്തുകളിലൊക്കെ ദുർബലതകൾ പറയപ്പെട്ടിട്ടുണ്ടെങ്കിലും പലതും സഹിയായ നിലക്ക് സ്ഥിരപ്പെട്ടതാണ്. ഇമാം അഹ്മദ്, തിർമിദി എന്നീ മുഹദ്ദിസുകൾ അവരുടെ ഹദീസ് ഗ്രന്ഥങ്ങളിൽ ഉദ്ധരിച്ച ഹദീസുകളാണിത്. അപ്പോൾ ഈ ഒരു ഹദീസാണ് ഹിജാമ ചെയ്താൽ ചെയ്യുന്നവൻ്റെയും ചെയ്യിപ്പിച്ചതിൻ്റെയും നോമ്പ് മുറിയും എന്നുള്ളതിനുള്ള തെളിവ്. അതുപോലെ തന്നെ ഈ വിഷയത്തിൽ വന്നിട്ടുള്ള മറ്റുള്ള ഹദീസുകളും നമുക്ക് നോക്കാം. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ അദ്ദേഹത്തിൽ നിന്ന് റിവായത്ത് ചെയ്യപ്പെടുന്ന ഹദീസ് ഇങ്ങനെയാണ്. أن النبي صلى الله عليه وسلم احتجم وهو محرم واحتجم وهو صائم. النبي صلى الله عليه وسلم إحرام لايركه حجامه جيدو അദ്ദേഹം നോമ്പുകാരനായിരിക്കെ ഹിജാമ ചെയ്തു എന്നാണ് ഈ ഹദീസ് ഉള്ളത്. ഈ ഹദീസ് ഇമാം അഹ്മദും ഇമാം ബുഖാരി റഹിമഹുള്ളാഹ് ഒക്കെ അവിടുത്തെ സഹീഹിൽ റിവായത്ത് ചെയ്തതാണ്. സഹീഹായിട്ടുള്ള ഹദീസാണിത്. ഇമാം ബുഖാരി സഹീഹിൽ റിവായത്ത് ചെയ്ത ഹദീസാണ്. യഥാർത്ഥത്തിൽ ഇത് രണ്ടും വേറെ വേറെ സഹീഹായി വന്നിട്ടുള്ള ഹദീസുകളാണ് എന്നും ചില റാവിമാർ ഈ ഹദീസിലെ ചില റാവിമാർ അത് ഒരുമിപ്പിച്ച് ഇവിടെ പറഞ്ഞതാണ് എന്നാണ് ഇബ്നു ഹജർ അസ്ഖലാനിയെ പോലെയുള്ള പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. ഹാഫിദ് ഇബ്നു ഹജർ അസ്ഖലാനി ഫസ്ഹുൽ ബാരിയിൽ അതാണ് വിശദീകരിക്കുക, വ്യക്തമാക്കിയത്. അഥവാ ഇഹ്തജമ വഹുവ മുഹ്റിം എന്നുള്ളതും സ്ഥിരപ്പെട്ടിട്ടുണ്ട്, വഹ്തജമ വഹുവ സായിം എന്നുള്ളതും സ്ഥിരപ്പെട്ടിട്ടുണ്ട്. അതും രണ്ടും രണ്ട് ഹദീസുകളായി വേറെ സ്ഥിരപ്പെട്ട സംഗതിയാണ്. എന്നാൽ ഈ ഒരു ഹദീസിൽ അത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഹദീസിൽ അത് ഒരുമിച്ച് പറഞ്ഞു എന്ന് മാത്രം. ചുരുക്കി പറഞ്ഞാൽ ഹദീസ് ഇമാം ബുഖാരി റിവായത്ത് ചെയ്തിട്ടുള്ള സ്വഹീഹായ ഹദീസാണ്. അതുപോലെ തന്നെ ഇമാം ബുഖാരി തന്നെ റിവായത്ത് ചെയ്ത മറ്റൊരു ഹദീസ് നോക്കൂ. സാബിത് അൽ ബുനാനി റഹിമഹുല്ലാ അദ്ദേഹം പറയാണ്, അന്നഹു ഖാല ലി അനസ് ബിനു മാലിക്, അനസ് ബിനു മാലിക് റളിയല്ലാഹു അൻഹുനോട് ചോദിച്ചു, കുൻതും തക്റഹൂന അൽ ഹിജാമത ലിസ്സായിമി അലാ അഹ്ദി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഹിജാമ ചെയ്യുന്നതിനെ വെറുക്കുക അത് പാടില്ല എന്ന് പറയുക ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ അത്തരത്തിൽ അതിനെ വെറുത്തിട്ടുണ്ടോ? അദ്ദേഹം പറഞ്ഞു, ഇല്ല മിൻ അജ്ലിദ്ദ, ഇല്ല അത് കാരണത്താൽ ശരീരത്തിന് വല്ല ക്ഷീണമോ ദൗർബല്യമോ ബാധിച്ചാലല്ലാതെ, അല്ലെങ്കിൽ അങ്ങനെ ബാധിക്കുമെന്ന് വന്നാലല്ലാതെ. അപ്പോൾ ഈ ഒരു ഹദീസിൽ ഹിജാമ ചെയ്യുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് അവർ വെറുത്തിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ ഇമാം അഹ്മദും അബൂ ദാവൂദ് ഒക്കെ ഉദ്ധരിക്കുന്ന ചില സഹാബികളിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജാമയെ വിലക്കിയിരുന്നു പക്ഷെ അതിനെ ഹറാമാക്കിയിട്ടില്ല എന്ന് സഹിയ ഹദീസിൽ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇമാം നസായിയും മറ്റു മുഹദ്ദിസുകളും ഒക്കെ ഉദ്ധരിച്ച് അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു ഇതിൽ നിന്ന് ഉദ്ധരിക്കുന്ന മറ്റൊരു ഹദീസിൽ കാണാം, رخص النبي صلى الله عليه وسلم في الحجامة للصائم. അതായത് നോമ്പ് കാരന് ഹിജാമ ചെയ്യാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അളവ് നൽകി. അതുപോലെ തന്നെ ഇമാം ദാറഖുത്തിനി റഹിമഹുല്ലാഹി അനസ് റളിയല്ലാഹു അൻഹുവിനും ധരിക്കുന്ന ഒരു ഹദീസ് ഉണ്ട്. അതിങ്ങനെയാണ്, അദ്ദേഹം പറയാണ്, അവലു മാ കുരിഹത്തിൽ ഹിജാമത്തു ലിസ്സായിം അന്ന ജഅഫർ ഇബ്നു അബീ ത്വാലിബ് ഇഹ്തജമ വഹുവ സായിം. ആദ്യമായി ഹിജാമ വിലക്കപ്പെട്ടത് അല്ലെങ്കിൽ കറാഹത്താക്കപ്പെട്ടത് ജാഫർ ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു നോമ്പുകാരനായിരിക്കെ ഒരിക്കൽ ഹിജാമ ചെയ്തു. ഫമറ ബിഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിൻ്റെ അടുക്കലൂടെ നടന്നു പോയപ്പോൾ, ഫഖാല അഫ്തറ ഹദാൻ, ഇവർ രണ്ടുപേരും നോമ്പ് മുറിച്ചിരിക്കുന്നു, അഥവാ ഹിജാമ ചെയ്തവനും ചെയ്യിപ്പിച്ചവനും നോമ്പ് മുറിച്ചിരിക്കും, അവരുടെ നോമ്പ് മുറിഞ്ഞിരിക്കുന്നു. എന്നിട്ട് അനസ് റളിയല്ലാഹു അൻഹു പറയാണ്, സുമ്മ റഖസ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ബഅദു ഫിൽ ഹിജാമ ലിസ്സായിം, പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നോമ്പുകാരന് ഹിജാമ ചെയ്യുന്നതിന് ഇളവ് നൽകി. അനസ് റളിയല്ലാഹു അൻഹു അങ്ങനെ നോമ്പുകാരനായിരിക്കും ഹിജാമ ചെയ്യാറുണ്ടായിരുന്നു എന്നും ഹദീസിന്റെ ബാക്കിയുണ്ട്. ഈ ഹദീസ് സഹീഹാണെന്ന് ചില പണ്ഡിതന്മാരൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും മറ്റു ചില പണ്ഡിതന്മാർ ഈ ഹദീസിൽ ദുർബലതയുണ്ടെന്നും സൂചിപ്പിച്ചിട്ടുണ്ട്. സ്വഹീഹാണ് എങ്കിൽ ഈ ഹദീസ് പ്രധാനപ്പെട്ട ഒരു തെളിവാണ്. അപ്പോൾ ഇത്രയുമാണ് ഈ വിഷയത്തിൽ വന്നിട്ടുള്ള ഹദീസുകൾ.
ഇനി മറ്റു ചില ഹദീസുകൾ കൂടെ ഉണ്ട്, റിവായത്തുകൾ കൂടെ ഉണ്ട്, പക്ഷേ പലതിലും ദുർബലതയുണ്ട്. എന്നാൽ സഹിഹായ നിലക്ക് വന്നിട്ടുള്ളത് ഇവയൊക്കെയാണ്. ശരി, ഇനി നമുക്ക് ഈ വിഷയത്തിലുള്ള പണ്ഡിത അഭിപ്രായങ്ങളിലേക്ക് പോകാം. എന്താണ് ഈ വിഷയത്തിൽ പണ്ഡിത അഭിപ്രായങ്ങൾ എന്ന് നോക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ രണ്ട് നിലക്കും ഈ വിഷയത്തിൽ പണ്ഡിതന്മാർ അഭിപ്രായ ഭിന്നതയുണ്ട്, പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ ഭിന്നതയുണ്ട്. നോമ്പ് ഹിജാമ ചെയ്യുന്നതിലൂടെ നോമ്പ് മുറിയുമെന്ന് ഒരു വിഭാഗം പറയുന്നു, മറ്റൊരു വിഭാഗം അങ്ങനെ മുറിയുകയില്ല എന്നും പറയുന്നു. അപ്പോൾ ഒന്നാമത്തെ അഭിപ്രായം അതാണ്, ഹിജാമ ചെയ്യുന്നതിലൂടെ ഹിജാമ ചെയ്തവൻ്റെയും ചെയ്യിപ്പിച്ചവൻ്റെയും നോമ്പ് അതോടുകൂടി മുറിയുന്നു, അവർക്കത് മറ്റൊരു ദിവസം നോറ്റുപോറ്റേണ്ടതാണ്. മുൻഗാമികളിൽ ചില ഇമാമികളൊക്കെ ഈ ഒരു അഭിപ്രായം പറഞ്ഞവരാണ്. അപ്പ റഹിമഹുള്ള, അതുപോലെ തന്നെ ഇമാം ഔസാഇ, ഇമാം അഹ്മദ്, ഇമാം ഇസ്ഹാഖ്, അബൂ സൗർ, അതുപോലെ തന്നെ ഹംബലി മദ്ഹബിലെ പ്രശസ്തമായ അഭിപ്രായം ഇതാണ്. അതുപോലെ തന്നെ ഷാഫിഈ മദ്ഹബുകാരനായ ഇബ്ന് ഖുസൈമ, ഷാഫിഈ മദ്ഹബിന്റെ അഭിപ്രായം ഇതല്ല, എന്നാൽ ഷാഫിഈ മദ്ഹബുകാരനായ ഇബ്ന് ഖുസൈമ, ഇമാം ഇബ്ന് ഖുസൈമയുടെ അഭിപ്രായവും ഇതാണ്. അതുപോലെ തന്നെ ഇബ്നുൽ മുൻദിർ, ഇബ്നു ഹിബ്ബാൻ, അതുപോലെ തന്നെ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ, ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു ഖയ്യിം റഹിമഹുമുള്ള, ഇവരൊക്കെ പറഞ്ഞിട്ടുള്ള അഭിപ്രായം നോമ്പ് ഹിജാമയിലൂടെ നോമ്പ് മുറിയുമെന്നും ഹിജാമ ചെയ്തവൻ്റെയും ചെയ്യിപ്പിച്ചവൻ്റെയും നോമ്പ് ഫാസിദാണ്, അവരുടെ മേൽ ഖബ നിർബന്ധമാണ് എന്നാണ്. ഇതാണ് ആധുനികരായ പണ്ഡിതന്മാരിൽ ഇബ്നു ഉസൈമീൻ, ഷെയ്ഖ് ഇബ്നു ബാൽ, ഷെയ്ഖ് ഖാലിദ് അൽ ഫൗസാൻ എന്ന് തുടങ്ങി ചില മറ്റു പല പണ്ഡിതന്മാരും തർജീഹ് ചെയ്തിട്ടുള്ള, ശരിപ്പെടുത്തിയിട്ടുള്ള അഭിപ്രായം ഇതാണ്. ഈ ഒരു അഭിപ്രായത്തിനുള്ള പ്രധാനപ്പെട്ട തെളിവ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്ഥിരപ്പെട്ടിട്ടുള്ള അഫ്തറൽ ഹാജിമു വൽ മഹ്ജൂബ് എന്ന ഹദീസാണ്. ഹിജാമ ചെയ്തവനും ചെയ്യിപ്പിച്ചവനും നോമ്പ് തുറന്നിരിക്കുന്നു, നോമ്പ് മുറിച്ചിരിക്കുന്നു എന്ന്. അതാണ് ഈ വിഷയത്തിൽ ഈ അഭിപ്രായം പറഞ്ഞിട്ടുള്ളവർ കൊണ്ടുവന്നിട്ടുള്ള പ്രധാനപ്പെട്ട തെളിവ്. ഇതിന് നേരെ എതിരെ വന്നിട്ടുള്ള, വിപരീതമായി വന്നിട്ടുള്ള മറ്റുള്ള ഹദീസുകൾക്ക് അവർ ചില വ്യാഖ്യാനങ്ങളും വിശദീകരണങ്ങളും നൽകുകയാണ് ചെയ്തത്. അത് എന്തൊക്കെയാണ് എന്നുള്ളത് പൂർണ്ണമായി പറയുകയാണെങ്കിൽ ഒരുപാട് സമയം ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു അഭിപ്രായങ്ങളിലേക്കൊന്നും പോകുന്നില്ല. അപ്പം നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് ഈ ഒരു അഭിപ്രായത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട തെളിവായി അവർ കൊണ്ടുവന്നത് അഫ്തർ അൽ ഹാജിമു വൽ മഹ്ജൂം എന്നുള്ള ഹദീസാണ്. നേരെ മറിച്ചുള്ള ഹദീസുകൾക്ക് അവർ പല വ്യാഖ്യാനങ്ങളും വിശദീകരണങ്ങളും നൽകുകയാണ് ചെയ്തിട്ടുള്ളത്. ചിലതൊക്കെ ശരിയാണ്, ചിലതൊക്കെ മറുപടിയും പലതും മറുപടി നൽകപ്പെട്ടിട്ടുണ്ട് രണ്ടാമത്തെ അഭിപ്രായക്കാരിൽ നിന്ന്. ശരി, എന്താ രണ്ടാമത്തെ അഭിപ്രായം? നമ്മൾ പറഞ്ഞതുപോലെ ഹിജാമ ചെയ്യുന്നതിലൂടെ നോമ്പ് മുറിയുകയില്ല എന്നുള്ളതാണ്. ഈ ഒരു അഭിപ്രായമാണ് പണ്ഡിതന്മാരിൽ ബഹുഭൂരിപക്ഷം പല ഇമാമികളുടെയും അഭിപ്രായം. ഇമാം മാലിക്, ഇമാം ഷാഫിഈ, അബു ഹനീഫ, മാലിക് മദ്ഹബും ഷാഫിഈ മദ്ഹബും ഹനഫി മദ്ഹബിലൊക്കെ പണ്ഡിതന്മാരുടെ അഭിപ്രായം ഇതാണ്. അതുപോലെ തന്നെ സഹാബികളുടെ കൂട്ടത്തിൽ പല ആളുകൾക്കും ഈ ഒരു അഭിപ്രായമായിരുന്നു. ഇബ്നു അബ്ബാസ്, നമ്മൾ നേരത്തെ പറഞ്ഞു ഹദീസുകൾ വായിച്ച സമയത്ത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു, അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു, ഇവരിൽ നിന്നൊക്കെ ഉദ്ധരിക്കപ്പെടുന്ന ഒരു അഭിപ്രായമാണ്. അതുപോലെ തന്നെ താബിഈങ്ങളിൽ പല ഇമാമികൾക്കും ഈ ഒരു അഭിപ്രായമാണ് പറഞ്ഞിട്ടുള്ളത്. ശരിക്കും പറഞ്ഞാൽ ജംഹൂറിന്റെ അഭിപ്രായം നോമ്പ് മുറിയുകയില്ല എന്നുള്ളതാണ്. ഈ വിഷയത്തിൽ അവർ കൊണ്ടുവന്നിട്ടുള്ള, അല്ലെങ്കിൽ ഈ ഒരു അഭിപ്രായത്തിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട തെളിവ് എന്താണ്? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്തിട്ടുള്ള സഹീൽ ബുഖാരിയിലുള്ള ഹദീസ്, ഇഹ്തജമ വഹുവ മുഹ്രിം വഹ്തജമ വഹുവ സായിം, നോമ്പുകാരനായിരിക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജാമ ചെയ്തു എന്ന് പറയുന്ന ഹദീസ്, അതാണ് ഈ വിഷയത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവ്. അതുപോലെ തന്നെ മറ്റുള്ള അനസ് റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്യുന്ന സാബിത്ത് അൽ ബുനാനി റഹിമഹുള്ള റിവായത്ത് ചെയ്യുന്ന, അനസ് റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്യുന്ന ഹദീസൊക്കെയാണ് ഇതിനുള്ള തെളിവുകൾ. നമ്മൾ നേരത്തെ ഹദീസ് വായിച്ചു. അപ്പോൾ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്നും മറ്റും ഉദ്ധരിക്കപ്പെട്ടിട്ടുള്ള, മറ്റുള്ള സഹാബികളിൽ നിന്നും ഉദ്ധരിക്കപ്പെട്ടിട്ടുള്ള ഹദീസുകളാണ് ഈ വിഷയത്തിലുള്ള തെളിവ് ഈ ഒരു അഭിപ്രായത്തിന്. ഇമാം ബുഖാരി റഹിമഹുള്ളയും ശരിപ്പെടുത്തിയിട്ടുള്ള അഭിപ്രായം ഇതാണ്. അതുപോലെ തന്നെ ഇബ്നു ഹസം റഹിമഹുള്ള, അതുപോലെ തന്നെ ആധുനികരായ പണ്ഡിതന്മാരിൽ പ്രഗത്ഭനായ ഷെയ്ഖ് അല്ലാമ നാസിറുദ്ദീൻ അൽ അൽബാനി റഹിമഹുള്ളയും ശരിപ്പെടുത്തിയിട്ടുള്ള അഭിപ്രായം നോമ്പ് മുറിയുക ഇല്ല എന്നുള്ളതാണ്. എന്നാൽ ഇങ്ങനെ ഈ ഒരു അഭിപ്രായം ശരിപ്പെടുത്തുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ അഫ്തർ അൽ ഹാജിമു വൽ മഹ്ജൂം എന്നുള്ള ഹദീസ് അവിടെ ബാക്കിയാണ്. അതും സ്ഥിരപ്പെട്ട ഹദീസാണ്. ആ ഒരു ഹദീസിന്റെ വിഷയത്തിൽ ഈ അഭിപ്രായം പറഞ്ഞ പണ്ഡിതന്മാരുടെ നിലപാട് എന്തായിരുന്നു? ഇങ്ങനെ രണ്ടാമത്തെ അഭിപ്രായം ശരിപ്പെടുത്തിയ പണ്ഡിതന്മാർക്കിടയിൽ ഈ ഒരു വിഷയത്തിൽ മൂന്ന് നിലപാടുകളാണ് കാണാൻ സാധിക്കുന്നത്. ഒന്നാമത്തേത് മൗഖിഫുൽ ജമ്, രണ്ടാമത്തേത് നസ്ഖ്, മൂന്നാമത്തേത് തർജീഹ്. ഒന്നാമത്തേത് ജം ആണ്, അഥവാ പല പണ്ഡിതന്മാരും പ്രത്യക്ഷത്തിൽ വൈരുദ്ധ്യമായി വന്നിട്ടുള്ള, പരസ്പര വൈരുദ്ധ്യമായി വന്നിട്ടുള്ള ഈ ഹദീസുകളെ പല വ്യാഖ്യാനങ്ങളും വിശദീകരണം നൽകി ജം ചെയ്യുകയാണ് ചെയ്ത്, ഒരുമിപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അഫ്തർ അൽ ഹാജിമു അൽ മഹജൂം എന്ന ഈ ഹദീസിന് അവർ പല തരത്തിലുള്ള വിശദീകരണങ്ങൾ, വ്യത്യസ്തമായ വിശദീകരണങ്ങൾ പറയപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ പലതരത്തിലുള്ള വിശദീകരണങ്ങൾ നൽകുകയാണ് ഈ പണ്ഡിതന്മാർ ജംഇലൂടെ ചെയ്തത്. ചില പണ്ഡിതന്മാർ ഇതിനെ വ്യാഖ്യാനിച്ച് പറഞ്ഞിട്ടുള്ളത് അഫ്തർ അൽ ഹാജിമു അൽ മഹജൂം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്ന നോമ്പ് മുറിഞ്ഞു എന്നല്ല, മറിച്ച് നോമ്പിനെ മുറിച്ചു കളയാൻ കാരണമാകുന്ന അല്ലെങ്കിൽ അതിലേക്ക് എത്തിക്കുന്ന പ്രവർത്തനമാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാണ് അവിടെ ഉദ്ദേശം എന്നാണ് പല ചില പണ്ഡിതന്മാരൊക്കെ വ്യാഖ്യാനിച്ചത്. അഥവാ നമ്മൾ പറഞ്ഞല്ലോ, നേരത്തെ മുമ്പ് കാലത്ത് കൊമ്പ് വെക്കുക എന്നുള്ളത് രീതിയായിരുന്നു, കൊമ്പ് വെക്കുക എന്നുള്ളതായിരുന്നു രീതി. കൊമ്പ് വെച്ച് ആ രക്തം വലിച്ച് ഈമ്പി വലിക്കുക എന്നുള്ളതായിരുന്നു അത്. അതുവഴി ഒരു പക്ഷേ വലിക്കുന്ന ആളുടെ വായിലേക്ക് രക്തം എത്തുക, അതുവഴി നോമ്പ് ഫസാദാവാൻ സാധ്യതയുണ്ട്. അങ്ങനെയുള്ള പ്രവർത്തനമാണിത് എന്നാണ് ഈ പറഞ്ഞതിന്റെ ഉദ്ദേശം. അതുപോലെ തന്നെ ഹിജാമ, ആർക്കു വേണ്ടിയാണോ ഹിജാമ ചെയ്ത് ആ വ്യക്തി രക്തം പോകുന്നതോടുകൂടി അവശനാവുകയും ക്ഷീണിതനാവുകയും അതുവഴി തളർച്ച ബാധിച്ച് ചിലപ്പോൾ ഒരു പക്ഷേ നോമ്പ് മുറിച്ചേക്കാം. അങ്ങനെ നോമ്പ് മുറിയാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ അതിലേക്ക് എത്തിക്കുന്ന കാര്യമാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാണ് ഇതിന്റെ ഉദ്ദേശമെന്ന് ചിലർ വ്യാഖ്യാനിച്ചു. മറ്റു ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത് ഇവിടെ അഫ്തർ അൽ ഹാജിമു അൽ മഹജൂം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നോമ്പ് മുറിഞ്ഞു എന്നല്ല, നോമ്പ് മുറിക്കാനുള്ള സമയത്തിലേക്ക് അവർ പ്രവേശിച്ചിരിക്കുന്നു എന്നാണ്. അഥവാ ഭാഷാപരമായി ഒരു പ്രയോഗമാണത് അംസ അസ്ബഹ എന്നൊക്കെ പറയുന്നത് പോലെ, പ്രഭാതത്തിലേക്ക് പ്രവേശിച്ചു എന്നൊക്കെ പറയുന്നത് പോലെ അഫ്തറ അൽ ഹാജിം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അവർ ആ പണി ചെയ്തിരുന്നത് മഗ്രിബിന്റെ സമയത്തോടായിരുന്നു, ഇഫ്താറിന്റെ സമയത്തോടായിരുന്നു. അപ്പൊ അത് ചെയ്തതോടുകൂടി അവർ നോമ്പ് മുറിക്കുന്ന സമയത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു എന്ന് സമയമാണ് റസൂലുള്ളാഹി അലൈഹി വസല്ലം ഇവിടെ ഉദ്ദേശിച്ചത് എന്നാണ് ചില പണ്ഡിതന്മാർ വ്യാഖ്യാനിച്ചത്. ഇതാണ് ജംഇന്റെ രീതി, ജം ചെയ്ത പല രീതികളിലൊരു രീതി. രണ്ടാമത്തെ നിലപാട് എന്നുള്ളത് നസ്ഖാണ്. അഥവാ ചില പണ്ഡിതന്മാർ പറഞ്ഞു ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെയും അനസ് റളിയല്ലാഹു അൻഹുവിന്റെയും ഒക്കെ ഹദീസ് പ്രകാരം അഫ്തർ അൽ ഹാജിമു അൽ മഹ്ജൂം എന്നുള്ള ഈ ഹദീസ് മൻസൂഖാണ്, ദുർബലപ്പെട്ട അല്ലെങ്കിൽ അതിന്റെ വിധി ദുർബലപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. മൻസൂഖാണ് അതിന്റെ വിധി. നാസിഖ് എന്നുള്ളത് ഇബ്നു അബ്ബാസും അതുപോലെ തന്നെ അനസ് റളിയല്ലാഹു അൻഹു ഇവരൊക്കെ അതിന്റെ ഹദീസ് പ്രകാരം അഫ്തർ അൽ ഹാജിമു അൽ മഹ്ജൂം എന്നുള്ളത് മൻസൂഖാണെന്നാണ് രണ്ടാമത്തെ ഒരു നിലപാട്. അതും ശക്തമായ ഒരു അഭിപ്രായം തന്നെയാണ്. നമ്മൾ പറഞ്ഞു അവസാനത്തെ ഹദീസിനെ കുറിച്ച് സംസാരമുണ്ട്, ദാറഖുത്നി റഹിമഹുള്ള റിവായത്ത് ചെയ്ത അനസ് റളിയല്ലാഹു അൻഹു ഹദീസിനെ കുറിച്ച് അതിന്റെ സ്വീകാര്യതയെ കുറിച്ച് ചർച്ചയുണ്ടെങ്കിലും സഹീഹ് ആണെന്നുണ്ടെങ്കിൽ നസ്ഖിനുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു തെളിവ് തന്നെയാണ്. മൂന്നാമത്തെ രീതി എന്നുള്ളത് ചില പണ്ഡിതന്മാർ തർജീഹ് ചെയ്യുന്നതിലേക്കാണ് പോയത്. അഥവാ അവർ പറഞ്ഞിട്ടുള്ളത് അഫ്തർ അൽ ഹാജിമു അൽ മഹ്ജൂം എന്നുള്ളത് സഹീൽ ബുഖാരിയിലോ മുസ്ലിമിലോ ഉള്ള ഹദീസല്ല, എന്നാൽ മറ്റു ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസും അതുപോലെ തന്നെ സാബിത് റഹിമഹുള്ള അനസ് റളിയല്ലാഹു അൻഹുവിൽ നിന്നിരിക്കുന്ന ഹദീസും ഒക്കെ ഇമാം ബുഖാരി തന്റെ സഹീഹ് റിവായത്ത് ചെയ്ത സഹീഹ് ഹദീസാണ്. അപ്പോ ഈ ഒരു സഹീഹായ സഹീൽ ബുഖാരിയിൽ വന്ന ഹദീസാണ് മറ്റുള്ള ഹദീസിനേക്കാൾ മുൻഗണന കൊടുക്കേണ്ടത്. അങ്ങനെ അഫ്തർ അൽ ഹാജിം വൽ മഹ്ജൂം എന്നുള്ള ഹദീസിനേക്കാൾ തർജീഹ് ചെയ്തത് ഈ ബുഖാരിയിൽ വന്ന സഹിയ ഹദീസിനെയാണ്. അങ്ങനെ തർജീഹ് എന്നുള്ള മൂന്നാമത്തെ ഒരു നിലപാട്. ഇങ്ങനെ മൂന്ന് മൗഖിഫ് നിലപാടുകളാണ് ഉലമാക്കൾക്കിടയിൽ അല്ലെങ്കിൽ പണ്ഡിതന്മാർ ഈ ഒരു വിഷയത്തിൽ നോമ്പ് മുറിയുകയില്ല, ഹിജാമയിലൂടെ നോമ്പ് മുറിയുകയില്ല എന്ന് അഭിപ്രായപ്പെട്ട പണ്ഡിതന്മാർ ഈ ഹദീസുകളുടെ വിഷയത്തിൽ സ്വീകരിച്ച നിലപാടുകൾ. ഈ ഒരു അഭിപ്രായമാണ് ഈ വിഷയത്തിൽ ഏറ്റവും ശരിയായിട്ടുള്ള അഭിപ്രായം. അഥവാ ഹിജാമ ചെയ്യുന്നതിലൂടെ നോമ്പ് മുറിയുകയോ ചെയ്തവന്റെയും ചെയ്യിപ്പിച്ചവന്റെയും നോമ്പിന് യാതൊരു നിലക്കുമുള്ള പ്രശ്നവും ഉണ്ടാകുന്നില്ല, നോമ്പിനെ അത് യാതൊരു നിലക്കും ബാധിക്കുന്നില്ല എന്നുള്ളതാണ് ശരിയായിട്ടുള്ള അഭിപ്രായം. വല്ലാഹു അഅലം. ഇമാം ഷൗക്കാനി റഹിമഹുള്ള ഈ വിഷയമൊക്കെ പറഞ്ഞതിന് ശേഷം ഈ വിഷയത്തിൽ വന്ന ഖിലാഫൊക്കെ പറഞ്ഞതിന് ശേഷം പറയുകയാണ് ഫയൂജിമാവു ബൈനൽ അഹാദീസ്. ഈ ഇമാം ഷൗക്കാനിയുടെ ഈ ഒരു വാചകം കൂടി പറഞ്ഞ് നമുക്ക് ഈ വിഷയം അവസാനിപ്പിക്കാം. ഇമാം ഷൗക്കാനി പറയുകയാണ് ഫയൂജിമാവു ബൈനൽ അഹാദീസ്, ഈ വിഷയത്തിൽ വന്നിട്ടുള്ള ഹദീസുകൾ തമ്മിൽ പരസ്പരം ജംഉ ചെയ്യാം. എങ്ങനെ? بأن الحجامة مكروهة في حق من كان يضعف بها. حجامة ചെയ്യുന്നതിലൂടെ ശരീരത്തിന് ക്ഷീണമോ മറ്റു പ്രയാസങ്ങളോ വരുമെന്നുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ഹിജാമ ചെയ്യാന്നുള്ളത് മക്രൂഹാണ്, കറാഹത്താക്കപ്പെടും. കാരണം അങ്ങനെ ഹിജാമ ചെയ്യുന്നതിലൂടെ ശരീരം ക്ഷീണിക്കുകയും അതുവഴി ഒരു പക്ഷേ ചിലപ്പോൾ നോമ്പ് മുറിക്കേണ്ട അവസ്ഥ വരെ എത്തിയേക്കാം. അപ്പം അത് ഹിജാമ കാരണം ശരീരം ക്ഷീണിക്കുന്നു, അതുവഴി നോമ്പ് മുറിക്കേണ്ട അവസ്ഥ വരെ എത്തും. അങ്ങനെയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഹിജാമ മക്രൂഹാണ്. എന്നാൽ വലാ തുക്രഹു ഫി ഹഖി മൻ കാന ലാ യദ്ഉഫു ബിഹ, ഇങ്ങനെ ക്ഷീണമൊന്നും ബാധിക്കുകയില്ല എന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം, അങ്ങനെ ക്ഷീണം ബാധിക്കാത്തവനെ സംബന്ധിച്ചിടത്തോളം ഹിജാമ അയാൾക്ക് കറാഹത്താക്കപ്പെടുകയില്ല. വാലാ കുല്ലിഹാൻ, അപ്പോൾ ഇതാണ് ഇമാം ഷൗക്കാനി ജംഇന്റെ രൂപം പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ശരി തന്നെയാണ്. കാരണം ഹിജാമ ചെയ്യുന്നത് നോമ്പ് മുറിക്കുന്ന, അടിസ്ഥാനപരമായി ഹിജാമ നോമ്പ് മുറിക്കുന്ന കാര്യമാണ് എന്ന് പറയുന്നതിന് തെളിവില്ല, അഥവാ അത് നോമ്പ് മുറിയുകയില്ല എന്നുള്ളതിനാണ് തെളിവുള്ളത്. എന്നാൽ ഇത്തരത്തിലുള്ള ഹദീസുകൾ പരസ്പരം ജംഅ് ചെയ്തുകൊണ്ടുള്ള ഈ അഭിപ്രായം ശരിയാണ്. എന്നിട്ട് അദ്ദേഹം പറയാണ് വാലാക്കുല്ലിൻ, എന്താ എന്നിരുന്നാലും എന്തായാലും തജന്നുബുൽ ഹിജാമതി ലിസ്ഫായിമി ഔല, എന്ത് തന്നെ ആയാലും നോമ്പുകാരനെ സംബന്ധിച്ചിടത്തോളം ഹിജാമയിൽ നിന്ന് വിട്ടു നിൽക്കുക എന്നുള്ളതാണ് കൂടുതൽ നല്ലത്. ഇതാണ് ഇമാം ഷൗക്കാനി റഹിമഹുള്ള പറഞ്ഞിട്ടുള്ളത്. കാരണം എന്താണ്? ഒന്നാമത് ഖിലാഫിൽ നിന്ന് വിട്ടു നിൽക്കുക എന്നുള്ളത് അതിൽ വരുന്നു, അഥവാ ഈ ഒരു ഖിലാഫിൽ നിന്ന് പുറത്തു കടക്കുക എന്നുള്ളത് നല്ലതാണ്, ഹിജാമ ചെയ്യാതിരിക്കലാണ് നല്ലത് നോമ്പുകാരനെ സംബന്ധിച്ചിടത്തോളം. രണ്ടാമത്, നമ്മൾ ഇമാം ഷൗക്കാനി ഇവിടെ പറഞ്ഞതുപോലെ അങ്ങനെ ഹിജാമ ചെയ്യുന്നതിലൂടെ ശരീരം ക്ഷീണം ബാധിക്കുകയും അതുവഴി തളർച്ചയും ക്ഷീണവും ബാധിച്ച് അതുവഴി നോമ്പ് മുറിക്കേണ്ട അവസ്ഥ വരെ ചിലപ്പോൾ ഉണ്ടായേക്കാം. അങ്ങനെ വരാതിരിക്കാൻ വേണ്ടി നോമ്പുകാരനായിരിക്കെ ഹിജാമ ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് കൂടുതൽ നല്ലത്. എന്നാൽ ഒരാൾ ഹിജാമ ചെയ്തു എന്നതുകൊണ്ട് അയാളുടെ നോമ്പ് മുറിഞ്ഞു പോകും എന്ന് പറയുന്നത് പ്രബലമായ അഭിപ്രായമല്ല. മറിച്ച് ഹിജാമ ചെയ്യുന്നതിലൂടെ നോമ്പിനെ അത് ബാധിക്കുകയില്ല എന്നുള്ളതാണ് ഏറ്റവും ശരിയായിട്ടുള്ള അഭിപ്രായം. വല്ലാഹു അഅലം. ശരി, ഇനി ഹിജാമയല്ലാത്ത രീതിയിൽ മറ്റുള്ള നിലക്ക് ശരീരത്തിൽ നിന്നും രക്തം കുത്തിയെടുക്കുന്നതിൻ്റെ വിധി എന്താണ്? അല്ലെങ്കിൽ അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് നോമ്പ് മുറിയുമോ? അഥവാ രക്തദാനത്തിനൊക്കെ വേണ്ടി ശരീരത്തിൽ നിന്ന് ഒരുപാട് രക്തം കുത്തിയെടുക്കാറുണ്ട്, ഇതിൻ്റെ വിധി എന്താണ്? നോമ്പുകാരനായിരിക്കും അത് ചെയ്യാമോ? ഷെയ്ഖ് ഇബ്നു ബാസ്, ഇബ്നു ഉസൈമീൻ, ഷെയ്ഖ് സാലിൽ ഫൗസാൻ എന്ന് തുടങ്ങി പല പണ്ഡിതന്മാരും പറഞ്ഞിട്ടുള്ളത് ശരീരത്തിൽ നിന്ന് വളരെ കുറച്ച് രക്തം മാത്രമാണ് എടുക്കുന്നതെങ്കിൽ അത് ഒന്നും സ്വാധീനിക്കുക ബാധിക്കുകയില്ല. എന്നാൽ ഒരുപാട് രക്തം അതിലൂടെ പോവുകയാണെങ്കിൽ അത് നോമ്പ് മുറിച്ച് കളയുമെന്നുള്ളതാണ്. കാരണം അവർ ഹിജാമയോടാണ് ഇതിനെ ഖിയാസ് ചെയ്തിട്ടുള്ളത്. ഹിജാമയുടെ അതേ വിധി തന്നെയാണ് ഇത്തരത്തിൽ രക്തദാനത്തിൻ്റെയും എന്നാണ് ഹിജാമ കൊണ്ട് നോമ്പ് മുറിയും എന്നുള്ള അഭിപ്രായക്കാരാണ് ഷെയ്ഖ് ഇബ്നു സൈമിയും ഷെയ്ഖ് ഇബ്നു ബാസും ഷെയ്ഖ് ഫൗസാനൊക്കെ. ഹഫിളഹുല്ല വറഹിമല്ലാഹു മൻ മാത മിൻഹു. അപ്പോൾ ഇബ്നു ബാസ്, ഇബ്നു സൈമീൻ, ഷെയ്ഖ് സാലിൽ ഫൗസാൻ ഇവരൊക്കെ അഭിപ്രായപ്പെട്ടുള്ളത് ഹിജാമ നോമ്പിനെ മുറിച്ച് കളയുമെന്നുള്ളതാണ്. അതുകൊണ്ട് ഹിജാമയോട് ഖിയാസ് ചെയ്തുകൊണ്ട് ഇത്തരത്തിൽ ശരീരത്തിൽ നിന്ന് ഒരുപാട് രക്തം കുത്തിയെടുക്കുക എന്നുള്ള, രക്തദാനം ചെയ്യുക എന്നുള്ളതും ഹിജാമയുടെ അതേ വിധി തന്നെയാണ് ഉണ്ടാവുക, അതിലൂടെ നോമ്പ് മുറിയും എന്നുള്ള അഭിപ്രായക്കാരാണ് അവർ. എന്നാൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഹിജാമ ചെയ്തതിലൂടെ നോമ്പ് മുറിയും എന്നുള്ളതിന്, അല്ലെങ്കിൽ മുറിയുകയില്ല എന്നുള്ളതാണ് ശരിയായ അഭിപ്രായം എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ അത് പ്രകാരം ഹിജാമയിലൂടെ നോമ്പ് മുറിയുകയില്ല. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഈ ഒരു രക്തദാനത്തിലൂടെയും നോമ്പ് മുറിയുകയില്ല. എന്നാണ് നമ്മൾ അവസാനം ഹിജാമയുടെ വിഷയത്തിൽ പറഞ്ഞ അതേ വിധി ഇവിടെയും ബാധകമാണ്. ഒരുപാട് രക്തം ദാനം ചെയ്യുന്നതിലൂടെ, രക്തം നൽകുന്നതിലൂടെ ശരീരം തളർച്ചയും ക്ഷീണവുമൊക്കെ ബാധിച്ച് അതുവഴി നോമ്പ് മുറിക്കേണ്ട അവസ്ഥ ഉണ്ടായേക്കാം. അങ്ങനെയുള്ള ആളുകൾ അത് ചെയ്യാതിരിക്കുക. ഇനി അനിവാര്യമായ ഘട്ടത്തിൽ സന്ദർഭങ്ങളൊക്കെ വന്നാൽ ഒരുപക്ഷെ അത് നിർബന്ധ സാഹചര്യമൊക്കെ ഉണ്ടായേക്കാം, അങ്ങനെയുള്ള സന്ദർഭത്തിൽ അത് ചെയ്യാവുന്നതുമാണ്. എന്നാൽ അടിസ്ഥാനപരമായി അത് നോമ്പ് മുറിച്ച് കളയുന്ന കാര്യമല്ല. വല്ലാഹു ആലം. ഇനി നോമ്പുകാരന്റെ വായിൽ നിന്ന് പല്ലിന്റെ ഏതെങ്കിലും ഭാഗങ്ങളിൽ നിന്നോ മോണയിൽ നിന്നോ മൂക്കിൽ നിന്നോ അല്പം രക്തം വന്നാൽ അത് നോമ്പിനെ ബാധിക്കുമോ? ഇങ്ങനെ ശരീരത്തിൻ്റെ ഏത് ഭാഗത്തു നിന്നും രക്തം വന്നാലും നോമ്പിനത് ബാധിക്കുന്നതല്ല. അതുപോലെ തന്നെ പല്ലിൻ്റെ ഭാഗങ്ങളിൽ നിന്നായാലും മോണയിൽ നിന്നായാലും മൂക്കിൽ നിന്നായാലും അങ്ങനെ വരുന്ന അല്പം രക്തം കൊണ്ട് നോമ്പ് മുറിയുന്നതല്ല, മറിച്ച് അത് വയറ്റിലേക്ക് അകത്തേക്ക് ഇറക്കാതിരുന്നാൽ മതി. അങ്ങനെ അകത്തേക്ക് അത് കടക്കാതിരിക്കാൻ ശ്രദ്ധിക്കണമെന്ന് മാത്രം. ശരി, അപ്പൊ ഇത്രയുമാണ് ഹിജാമയും അതുമായി ബന്ധപ്പെട്ട ചില മസ്തലകളും. അപ്പൊ ഹിജാമയുടെ വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ ഭിന്നതയുണ്ടെന്ന് മനസ്സിലാക്കി അതിൽ ഏറ്റവും പ്രബലമായ ശരി അഭിപ്രായം നോമ്പിനെ അത് ബാധിക്കുകയില്ല എന്നുള്ളതാണ്. അല്ലാഹു അലം. അതുപോലെ തന്നെ ഖിലാഫുള്ള മറ്റൊരു വിഷയമാണ് നോമ്പിനെ മുറിച്ച് കളയുന്ന കാര്യങ്ങളിൽ പണ്ഡിതന്മാർക്കിടയിൽ ഭിന്നിപ്പുള്ള മറ്റൊരു വിഷയമാണ് മനഃപൂർവ്വമുള്ള ഛർദി. അങ്ങനെ ചെയ്യുന്നതിലൂടെ നോമ്പ് മുറിയുമോ? ബഹുഭൂരിപക്ഷം പണ്ഡിതന്മാരുടെയും അഭിപ്രായം എന്നുള്ളത് മനഃപൂർവ്വമുള്ള ഛർദിയിലൂടെ നോമ്പ് മുറിയും എന്നുള്ളതാണ്. എന്നാൽ മനഃപൂർവ്വമല്ലാതെ ഉള്ള ഛർദി, ഉദ്ദേശിക്കാതെയുള്ള ഛർദി വരികയാണെങ്കിൽ അതിലൂടെ നോമ്പ് മുറിയുകയില്ല. ഇതിൽ അവർ തെളിവായി ഉദ്ധരിച്ചിട്ടുള്ളത് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്തിട്ടുള്ള ഹദീസാണ്. അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ സറഅഹുൽ ഖൈ ഫലാ ഖദാഅ അലൈഹി വമൻ ഇസ്തഖാഅ ഫഅലൈഹിൽ ഖദാ. റസൂലുള്ളാഹി സല്ലം പറയാണ്, മൻ സറഅഹുൽ ഖൈ ഫലാ ഖദാഅ അലൈഹി, ആരെങ്കിലും ഛർദ്ദിക്കുകയാണെങ്കിൽ, സ്വാഭാവികമായുള്ള നിലക്ക് ഛർദ്ദിക്കുകയാണെങ്കിൽ അവൻ ആ നോമ്പ് നോറ്റ് വീട്ടേണ്ടതില്ല. എന്നാൽ ഫമൻ ഇസ്തഖാഅ ഫഅലൈഹിൽ ഖദാ, എന്നാൽ ആരെങ്കിലും മനഃപൂർവ്വം ഛർദ്ദിക്കുകയാണെങ്കിൽ അവൻ അത് നോറ്റ് വീട്ടട്ടെ. ഈ ഒരു ഹദീസ് ഇമാം അഹ്മദ് അദ്ദേഹത്തിന്റെ മുസ്നദിലും അതുപോലെ തന്നെ ഇമാം തിർമിദി, അബൂദാവൂദ്, നസായി ഇവരൊക്കെ സുനനുകളെയും റിവായത്ത് ചെയ്തിട്ടുള്ള ഹദീസാണ്. ഈ ഹദീസ് സഹീഹാണ് എന്നാണ് പല പണ്ഡിതന്മാരും പറഞ്ഞിട്ടുള്ളത്. ഈ ഹദീസിന്റെ വിഷയത്തിൽ ആധുനികരായ ഹദീസ് പണ്ഡിതന്മാരിൽ ഷെയ്ഖ് അൽബാനി, ഷെയ്ഖ് മുഖ്ബിൽ ഇവരൊക്കെ ഈ ഹദീസിന്റെ ഹുക്മ് പറഞ്ഞിട്ടുള്ളത് ഈ ഹദീസ് സ്വീകാര്യയോഗ്യമാണ് എന്നുള്ളതാണ്. എന്നാൽ ഈ ഹദീസ് ഇമാം അഹ്മദ് ഉദ്ധരിക്കുകയും ഇമാം അഹ്മദ് റഹിമഹുള്ള തന്നെ ഈ ഹദീസിൻ്റെ ന്യൂനതയുണ്ടെന്ന് പറയുകയും അതുപോലെ തന്നെ ഇമാം ബുഖാരി റഹിമഹുള്ള അദ്ദേഹവും ഈ ഹദീസിൽ ന്യൂനതയുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റു ചില പണ്ഡിതന്മാരും പറഞ്ഞിട്ടുണ്ട് ചില ന്യൂനതകളുണ്ട് എന്ന് പറയപ്പെട്ടിട്ടുണ്ട്. എന്നാൽ അല്ലാഹു അഅലം, ഈ ഹദീസ് സ്വീകാര്യയോഗ്യമാണ് എന്നുള്ളതാണ് കൂടുതൽ ശരിയായ അഭിപ്രായം. അല്ലാഹു അഅലം. ഷെയ്ഖ് അൽബാനിയൊക്കെ ഇതിന് സഹീഹാണെന്നാണ് വിലയിരുത്തിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഹദീസ് പ്രകാരം മനഃപൂർവ്വമുള്ള ഛർദി നോമ്പ് മുറിച്ച് കളയുന്ന കാര്യത്തിൽപ്പെട്ടതാണ്. എന്നാൽ സ്വാഭാവികമായുള്ള ഛർദിയാണെങ്കിൽ അത് നോമ്പിനെ ബാധിക്കുകയില്ല. എന്നാൽ ഈ വിഷയത്തിൽ മുൻഗാമികളിൽ തന്നെ എതിരഭിപ്രായം പറഞ്ഞ ഇമാമികളുമുണ്ട്. അബൂ ഹുറൈറ, ഇബ്നു അബ്ബാസ്, അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുമിരുള്ളക്ക് ഇവരെ അഭിപ്രായം ഉദ്ധരിക്കപ്പെട്ടു വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ തബീഈങ്ങളായ ഇക്രിമ, അതുപോലെ തന്നെ റബീഅ, അതുപോലെ തന്നെ ഇമാം ബുഖാരി റഹിമഹുള്ള അദ്ദേഹവും ശരിപ്പെടുത്തിയിട്ടുള്ളത് ഇങ്ങനെ ഛർദി മൂലം നോമ്പ് മുറിയുകയില്ല എന്നുള്ളതാണ്. കാരണം അദ്ദേഹത്തിൻ്റെ അഭിപ്രായ പ്രകാരം നേരത്തെ പറഞ്ഞ ഹദീസ് ന്യൂനതയുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കി. അത് പ്രകാരം ഈ വിഷയത്തിൽ നോമ്പ് മുറിയുമെന്നുള്ളതിന് സഹീഹായ നിലക്കൊരു ഹദീസും ഇല്ല എന്നുള്ളതാണ് ഈ പറഞ്ഞ അഭിപ്രായത്തിനുള്ള അടിസ്ഥാനം. അത് അടിസ്ഥാനപരമായി ഈ വിഷയത്തിൽ ഒരു ഹദീസും സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല എന്നാണ് ഇമാം ബുഖാരി റഹിമഹുള്ള അഭിപ്രായപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ അടുക്കൽ ഈ ഹദീസ് ന്യൂനതയുണ്ട് എന്നാണ്. അപ്പോൾ അത് പ്രകാരം നോമ്പ് ഛർദി മൂലം നോമ്പ് മുറിയും എന്ന് പറയാൻ കൃത്യമായ തെളിവാണ്. എന്നാൽ നമ്മൾ പറഞ്ഞതുപോലെ ഈ ഹദീസ് സ്വഹീഹാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു വിഷയത്തിൽ ഏറ്റവും ശരിയായിട്ടുള്ള അഭിപ്രായം എന്നുള്ളത് മനഃപൂർവ്വം ഛർദിക്കുകയാണെങ്കിൽ അത് നോമ്പ് മുറിച്ച് കളയുന്നതാണ്. എന്നാൽ സ്വാഭാവികമായുള്ള ഛർദി നോമ്പിനെ ബാധിക്കുന്നതല്ല. അല്ലാഹു അഅലം. അതുപോലെ തന്നെ ഇതിനോടനുബന്ധമായി പറയേണ്ട മറ്റൊരു വിഷയമാണ്, നമ്മൾ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ ചില സമയത്തൊക്കെ വായിലേക്ക് അല്ലെങ്കിൽ വയറ്റിൽ നിന്ന് വായിലേക്ക് ഭക്ഷണത്തെ കെട്ടി വരാറുണ്ട് ചില സമയത്തൊക്കെ. അങ്ങനെ വായിലേക്ക് ഭക്ഷണങ്ങൾ തേട്ട് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ വിധി എന്താണ്? അങ്ങനെ ഭക്ഷണങ്ങൾ തൊണ്ടയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അത് തുപ്പിക്കളയാനുള്ള സാധ്യത ഉണ്ട്, അല്ലെങ്കിൽ അങ്ങനെ സാധിക്കുമെങ്കിൽ, അങ്ങനെ വായിലേക്ക് തുപ്പിക്കളയാൻ വന്ന ഭക്ഷണം തുപ്പിക്കളയാൻ സാധിക്കുമെങ്കിൽ അത് ഒഴിവാക്കേണ്ടതാണ്, അത് പിന്നീട് വിഴുങ്ങാൻ പാടില്ല. അങ്ങനെ വിഴുങ്ങിക്കഴിഞ്ഞാൽ, മനഃപൂർവ്വം വിഴുങ്ങിക്കഴിഞ്ഞാൽ നോമ്പ് മുറിയുന്നതാണ്. എന്നാൽ അതിന് സാധിച്ചില്ല, വീണ്ടും അത് നമ്മുടെ ഉദ്ദേശപ്രകാരമല്ലാതെ അകത്തേക്ക് പോവുകയാണെങ്കിൽ അത് നോമ്പ് യാതൊരു നിലക്കും ബാധിക്കുന്നതല്ല. ശരി, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നോമ്പ് മുറിക്കുന്നതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള, അല്ലെങ്കിൽ ആ വിഷയത്തിൽ വന്നിട്ടുള്ള കാര്യങ്ങൾ. അഞ്ചാറോളം കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഒന്ന്, നോമ്പ് മുറിക്കുമെന്നുള്ള നിയ്യത്ത് ദൃഢമായ ഉദ്ദേശമുണ്ടെങ്കിൽ തന്നെ നോമ്പ് മുറിയുന്നതാണ്. രണ്ടാമത്തേത്, തിന്നുകയോ കുടിക്കുകയോ ചെയ്യുന്നതിലൂടെ നോമ്പ് മുറിയുന്നതാണ്. മൂന്നാമത്തേത്, ജിമാലൂടെ ലൈംഗിക ബന്ധത്തിലൂടെ നോമ്പ് മുറിയുന്നതാണ്. അതുപോലെ തന്നെ ഹൈദു നിഫാസം സംഭവിക്കുന്നതിലൂടെ നോമ്പ് മുറിയുന്നതാണ്. അതുപോലെ തന്നെ ഹിജാമയുടെ വിഷയം സംസാരിച്ചു, അതിൽ ഭിന്നതയുണ്ട്. അതിലേറ്റവും ശരിയായ പ്രായം നോമ്പ് മുറിയുകയില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ മനഃപൂർവ്വമുള്ള ഛർദി നോമ്പ് മുറിച്ചു കളയും. സ്വാഭാവികമായുള്ള ഛർദിയാണെങ്കിൽ അത് നോമ്പിനെ ബാധിക്കുകയില്ല. ഇത്രയും കാര്യങ്ങളാണ് ഈ വിഷയത്തിൽ ഉള്ളത്. ശരി, ഇനി സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട മറ്റൊരു വിഷയം എന്നുള്ളത്, ഇത്രയും നമ്മൾ നോമ്പ് മുറിക്കുന്ന കാര്യങ്ങളിൽ അല്ലെങ്കിൽ ആ കാര്യങ്ങളെപ്പറ്റി നമ്മൾ മനസ്സിലാക്കി, ഇത്രയും കാര്യങ്ങളിൽ, അഞ്ചാറോളം കാര്യങ്ങളിൽ ഹൈബും നിഫാസും ഒഴികെ ബാക്കിയുള്ള കാര്യങ്ങൾ അതുവഴി നോമ്പ് നിഷ്ഫലമായി തീരണമെങ്കിൽ മൂന്ന് ഷുറൂത്തുകളുണ്ട്, അഥവാ മൂന്ന് ഉപാധികളോടുകൂടി മാത്രമേ, മൂന്ന് ഷുറൂത്തുകളോടുകൂടി മാത്രമേ ഈ പറഞ്ഞ നോമ്പിനെ മുറിച്ച് കളയുന്ന കാര്യങ്ങൾ കൊണ്ട് നോമ്പ് ബാത്തിലായി തീരുകയുള്ളൂ. അഥവാ ആ മൂന്ന് ഉപാധികൾ, ഷുറൂത്തുകൾ ഇല്ല എങ്കിൽ ഈ പറയുന്ന നോമ്പ് മുറിക്കുന്ന കാര്യങ്ങളിൽ നമ്മൾ മനസ്സിലാക്കി ഈ കാര്യങ്ങൾ കൊണ്ട് നോമ്പ് നിഷ്ഫലമാകുകയില്ല. അതേതൊക്കെയാണ് മൂന്ന് ഷുറൂത്തുകൾ? അയ്യക്കൂന ആലിമമ്പിൽ ഹുക്മി ഗൈറ മുതഅമ്മിദിൻ, അഥവാ ഇന്ന കാര്യം ചെയ്താൽ നോമ്പ് മുറിയുമെന്ന് അറിഞ്ഞുകൊണ്ട്, അറിവുണ്ടായിട്ട് മനഃപൂർവ്വം ചെയ്തതാണെങ്കിൽ നോമ്പ് മുറിയും, അല്ല ഇന്ന കാര്യം ചെയ്താൽ നോമ്പ് മുറിഞ്ഞു പോകുമെന്നതിനെ കുറിച്ച് അറിവില്ല എങ്കിൽ അത്തരം കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ നോമ്പ് മുറിയും എന്ന് അറിയില്ല എങ്കിൽ അതിലൂടെ നോമ്പ് മുറിയുകയില്ല. അറിവുണ്ടായിട്ടും മനഃപൂർവ്വം ചെയ്യുന്നതിലൂടെയാണ് അത് നോമ്പ് മുറിയുക. ഇതാണ് ഒന്നാമത്തെ ഷർത്ത്. അങ്ങനെ ഹറാമാണ് എന്ന കൃത്യമായ അറിവില്ലാതെയോ ഉദ്ദേശമില്ലാതെയോ നോമ്പ് മുറിക്കുന്ന കാര്യങ്ങളിൽ ഏർപ്പെട്ടതാണ് എങ്കിൽ, അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ ഏതെങ്കിലും ഒന്ന് ചെയ്താൽ നോമ്പ് മുറിയുകയില്ല, മറിച്ച് നോമ്പ് ശരിയായ സ്വഹീഹായി തീരുന്നതാണ്. കാരണം അല്ലാഹു സുബ്ഹാന വ തആല പറഞ്ഞിട്ടുണ്ട്, റബ്ബന ലാ തുആഖിദ്ന ഇൻ നസീനാ വഖ്തഅന, റബ്ബെ ഞങ്ങൾക്ക് മറന്നുപോകുകയോ ഞങ്ങൾക്ക് തെറ്റുപറ്റുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ നീ അതിലൂടെ ഞങ്ങളെ ശിക്ഷിക്കരുത് എന്ന് ഈ ഒരു ആയത്തിൽ, ഹദീസിൽ കാണാം. അല്ലാഹു സുബ്ഹാന വ തആല പറയുന്നു, അല്ലെങ്കിൽ അല്ലാഹു അതിന് ഉത്തരം നൽകുമെന്നുള്ള അർത്ഥത്തിൽ ഹദീസുകൾ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാന വ തആല പറഞ്ഞു, വലൈസ അലൈക്കും ജുനാഹുൻ ഫീമാ അഖ്തഅതും ബിഹി വലകിൻ മാ തഅമ്മദത് ഖുലൂബുക്കും, നിങ്ങൾ അബദ്ധവശാൽ ചെയ്തു പോയ കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് കുറ്റമില്ല, പക്ഷെ നിങ്ങൾ അറിഞ്ഞുകൊണ്ട് ചെയ്ത കാര്യങ്ങൾക്കാണ് കുറ്റമുണ്ടാകുന്നത്. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കാണാം, ഇന്നല്ലാഹ തജാവസ ലി അൻ ഉമ്മത്തി അൽ ഖതാ വന്നിസ്യാന വമസ്തുഖുലി അലൈ, അള്ളാഹു സുബ്ഹാന തആല എൻ്റെ ഉമ്മത്തിന് വിട്ടുകൊടുത്തിട്ടുണ്ട്. എന്ത് അബദ്ധവും അവരിൽ സംഭവിക്കുന്ന അബദ്ധവശാൽ സംഭവിക്കുന്ന കാര്യങ്ങളും അതുപോലെ തന്നെ മറവിയും അതുപോലെ തന്നെ നിർബന്ധിക്കപ്പെട്ട് ചെയ്യുന്ന കാര്യങ്ങളും. അതുപോലെ തന്നെ നോമ്പുമായി ബന്ധപ്പെട്ട സംഭവം തന്നെ ഇതിനുള്ള തെളിവാണ്. അബദ്ധവശാൽ അല്ലെങ്കിൽ അറിവില്ലായ്മ കൊണ്ട് അബദ്ധം സംഭവിച്ചാൽ ഇത്തരത്തിലുള്ള നോമ്പ് മുറിക്കുന്ന കാര്യങ്ങളിൽ ഏർപ്പെട്ടു പോയാൽ നോമ്പ് മുറിയുകയില്ല, തല ഉണ്ടാവുകയില്ല എന്നുള്ളതിന് നോമ്പിൻ്റെ ബന്ധപ്പെട്ട സംഭവം തന്നെ തെളിവാണ്. അത് ഇബ്നു ഹാത്തിം റളിയല്ലാഹു അൻഹു മായി ബന്ധപ്പെട്ട ഒരു സംഭവമാണ്. കുലു വശറബു ഹത്ത യതബയ്യന ലകും അൽഖൈത്തുൽ അബ്യദു മിനൽ ഖൈത്തിൽ അസ്വദി എന്നുള്ള ആയത്ത്, കറുത്ത നൂൽ വെളുത്ത നൂലിൽ നിന്ന് കറുത്ത നൂൽ അല്ലെങ്കിൽ കറുത്ത നൂലിൽ നിന്ന് വെളുത്ത നൂൽ വ്യക്തമാകുന്നത് വരെ നിങ്ങൾ തിന്നുകയും കുടിക്കുകയും ചെയ്തുകൊള്ളതെല്ലാം ആയത്ത് അവതരിച്ചപ്പോൾ അദീബ്നു ഹാത്തിം റളിയല്ലാഹു അൻഹു അദ്ദേഹം ഉറങ്ങാൻ കിടക്കുമ്പോൾ തലയണക്കടിയിൽ രണ്ട് നൂലും ഉണ്ട്, വെളുത്തും കറുപ്പും നൂല്. അങ്ങനെ അതിൽ നിന്ന് കറുത്തതും വെളുത്ത നൂലും വ്യത്യസ്തമായി വ്യക്തമായി കാണുന്നത് വരെ അല്ലെങ്കിൽ അങ്ങനെ വ്യക്തമാകുന്നത് വരെ അദ്ദേഹം തിന്നു ഭക്ഷണം കഴിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലം അടുത്തെത്തിയപ്പോൾ ഈ സംഭവം പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലം വ്യക്തമായി വിശദീകരിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. അത് ഉദ്ദേശിക്കുന്ന കറുത്ത നൂലും വെളുത്ത നൂലും അല്ല, മറിച്ച് കറുത്ത നൂല് കൊണ്ട് ഉദ്ദേശിക്കുന്നത് രാത്രിയുടെ ഇരുട്ടും പകലും, മറ്റത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് പകലിന്റെ ആ ഒരു വെളുപ്പുമാണ് ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞു കൊടുത്തു. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് ഖളാ കിട്ടാൻ വേണ്ടി പറഞ്ഞിട്ടുമില്ല. അപ്പോൾ ഇതാണ് അബദ്ധവശാൽ അറിവില്ലായ്മ അയാൾ ചെയ്തു പോയാൽ എന്തില്ല, തെറ്റില്ല എന്നുള്ളതിൻ്റെ തെളിവ്. അപ്പോൾ ഒന്നാമത്തെ ഷർത്താണെന്ത്, നോമ്പ് മുറിക്കുന്ന കാര്യങ്ങളിൽ അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങൾ ചെയ്താൽ അത് നോമ്പ് നിഷ്ഫലമായി തീരുന്ന കാര്യമാണ് എന്ന് അറിവുണ്ടായിരിക്കണം. അതാണ് ഒന്നാമത്തെ ഷർത്ത്. രണ്ടാമത്തെ ഷർത്ത് എന്നുള്ളത് ഐ യകൂന ദാഖിറൻ, അഥവാ സ്വബോധത്തോടെ ആയിരിക്കണം ചെയ്യുന്നത്. ഇനി അഥവാ സ്വബോധത്തോടെ അല്ലാതെ മറന്നുകൊണ്ടാണ് ഇത്തരത്തിലുള്ള നോമ്പ് മുറിക്കുന്ന കാര്യങ്ങളിൽ ചെയ്യുന്നതെങ്കിൽ, ഏർപ്പെടുന്നതെങ്കിൽ അത് കാരണത്താൽ നോമ്പ് ഫാസിദായി തീരുന്നതല്ല, അവൻ്റെ നോമ്പ് ശരിയാകുന്നതാണ്. മറന്നുകൊണ്ട് സംഭവിക്കുന്നതിൽ തെറ്റില്ല, അത് നോറ്റ് വീട്ടേണ്ടതുമില്ല. നേരത്തെ പറഞ്ഞ ആയത്തും ഹദീസുകളും ഒക്കെ തന്നെയാണ് ഇതിനുള്ള തെളിവ്. റബ്ബന ലാ തുആഖിദ്നാ ഇൻ നസീനാ വഅഖ്തഅനാ എന്നുള്ള ആയത്തും ഇന്നല്ലാഹ തജാവസ ലിഅനുമ്മതി അൽഖതഅ വന്നിസ്യാൻ, മറവിയും അല്ലാഹു സുബ്ഹാന തആല വിട്ടു തന്നിട്ടുണ്ട് എന്നുള്ള ഹദീസും, അതുപോലെ തന്നെ ഈ വിഷയത്തിൽ കൃത്യമായ നസ് തന്നെ ഈ വിഷയത്തിൽ വന്നിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ നസിയ വഹുവ സായിമുൻ ഫഅകല ഔ ശരിബ ഫലിയുതിമ്മ സൗമഹു ഫഇന്നമ അത്അമഹു അല്ലാഹു വസഖാ. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസാണ്. ആരെങ്കിലും മറന്നുകൊണ്ട് ഭക്ഷണം കഴിക്കുകയോ വെള്ളം കുടിക്കുകയോ ചെയ്താൽ അവൻ അവൻ്റെ നോമ്പ് പൂർത്തിയാക്കിക്കൊള്ളട്ടെ, കാരണം അള്ളാഹുവാണ് അവനെ തീറ്റിക്കുകയും കുടിപ്പിക്കുകയും ചെയ്തത്. ഇമാം ബുഖാരി മുസ്ലിമും റിവായത്ത് ചെയ്തിട്ടുള്ള ഹദീസാണ്. അവ മറന്നുകൊണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ ഏർപ്പെട്ടു പോയാൽ ആ കാരണത്താൽ നോമ്പ് മുറിഞ്ഞു പോകുന്നതല്ല, നോമ്പ് ശരിയാവുന്നത്, കഥ വീട്ടേണ്ടതുമില്ല. എന്നാൽ തിന്നുകയും കുടിക്കുകയും ചെയ്യുന്ന വിഷയത്തിൽ, മറന്നുകൊണ്ട് തിന്നുകയും കുടിക്കുകയും ചെയ്യുന്ന വിഷയത്തിൽ ഇതാണ് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. ചില ഭിന്നാഭിപ്രായങ്ങളുണ്ടെങ്കിലും അവയൊന്നും ശരിയല്ല, മറിച്ച് ശരിയായ അഭിപ്രായം അത് നോമ്പിനത് ബാധിക്കുകയില്ല എന്നുള്ളതാണ്. എന്നാൽ മറന്നുകൊണ്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ അതിൻ്റെ വിധി എന്താണ്, ഈ വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ ഭിന്നതയുണ്ട്, നോമ്പ് മുറിഞ്ഞു പോകുമോ എന്നുള്ളത്. അതിലൊന്നാമത്തെ അഭിപ്രായം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തിന്നുകയും കുടിക്കുകയും മറന്നുകൊണ്ട് തിന്നുകയും കുടിക്കുകയും ചെയ്യുന്ന അതേ വിധി തന്നെയാണ് ഈ വിഷയത്തിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന വിഷയത്തിലുമുള്ളത്. അതായത് അങ്ങനെ മറന്നുകൊണ്ട് സംഭവിക്കുകയാണെങ്കിൽ അയാളുടെ മേൽ ഒന്നും തന്നെ ഇല്ല, നോമ്പ് നോറ്റുകൂട്ടേണ്ടതുമില്ല, കഥാവുമില്ല, കഫാറത്തുമില്ല, ഒന്നും തന്നെ ഇല്ല. ഇതാണ് ഇമാം ഷാഫിഈ, ഇമാം അബൂ ഹനീഫ, ഇസ്ഹാഖ്, ഇമാം ദാവൂദ്, അതുപോലെ തന്നെ ഇമാം ഇബ്നുൽ മുൻദിർ, അതുപോലെ തന്നെ മറ്റുള്ള പണ്ഡിതന്മാരൊക്കെ മുൻഗാമികളിൽ പല പണ്ഡിതന്മാരും പറഞ്ഞിട്ടുള്ള അഭിപ്രായം ഇതാണ്. ഇതാണ് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുള്ള ശരിപ്പെടുത്തിയതും. ഇതാണ് ഈ വിഷയത്തിൽ ശരിയായ അഭിപ്രായം. അഥവാ തിന്നുകയും കുടിക്കുകയും ചെയ്യുന്ന എന്താണോ അതിൻ്റെ വിധി, മറന്നുകൊണ്ട് തിന്നുകയും കുടിക്കുകയും ചെയ്താൽ അതേ വിധി തന്നെയാണ് മറന്നുകൊണ്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞാലും ഉണ്ടാവുക. അതായത് അവൻ്റെ മേൽ ഒന്നും തന്നെ ഇല്ല, കഫാറത്തുമില്ല, ഖദാഉ വെട്ടേണ്ടതുമില്ല. നേരത്തെ പറയപ്പെട്ട തെളിവുകൾ തന്നെ ഇതിനും ബാധകമാണ്. രണ്ടാമത്തെ അഭിപ്രായം എന്നുള്ളത് നിർബന്ധമായും ഖളാ ചെയ്യണം, നോറ്റുകൂട്ടണം. ഇങ്ങനെ തിന്നുകയും കൊടുക്കുകയും ചെയ്യുക എന്നത് പോലെയല്ല ജിമാ എന്നുള്ളത്, ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ അങ്ങനെ സംഭവിച്ചാൽ അവന്റെ നോമ്പ് അതോടുകൂടി മുറിയുന്നതാണ്, അവൻ നിർബന്ധമായും നോറ്റുവീട്ടേണ്ടതുണ്ട്. എന്നാൽ കഫാറത്തില്ല, മറന്നുകൊണ്ട് സംഭവിച്ചതാണെങ്കിൽ, അങ്ങനെ സംഭവിച്ചതാണെങ്കിൽ അവന്റെ മേൽ കഫാറത്തില്ല. ഇങ്ങനെ പറയാനുള്ള കാരണം, തിന്നുകയും മറന്നുകൊണ്ട് തിന്നുകയും കുടിക്കുകയും ചെയ്യുക എന്നത് പോലെയല്ല ജിമാ എന്നുള്ളത്. അങ്ങനെ മറന്നുകൊണ്ട് ജിമാ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുക എന്നുള്ളത് നോമ്പുകാരനായിരിക്കും അങ്ങനെ ചെയ്യാൻ തന്നെ വളരെ സാധ്യത കുറവാണ്. മറിച്ച് തിന്നുകയോ കുടിക്കുകയോ ചെയ്തു പോകുന്നത് പോലെയല്ല അത്, അത് സ്വാഭാവികമാണ്. എന്നാൽ ഇതിന് സാധ്യത വളരെ കുറവാണ് എന്നത് കാരണത്താലാണ് പണ്ഡിതന്മാർ ഇത് ഈ അഭിപ്രായം പറഞ്ഞിട്ടുള്ളവർ ഇങ്ങനെ പറയാനുള്ള കാരണം. അതുകൊണ്ട് തന്നെ അവർ സൂക്ഷ്മതയ്ക്ക് വേണ്ടി അവർ ഖളാ ചെയ്യണമെന്ന്, നോറ്റുവീട്ടണമെന്ന് പറഞ്ഞു. എന്നാൽ കഫാറത്ത് അവർ പറഞ്ഞിട്ടില്ല. ചില പണ്ഡിതന്മാരൊക്കെ അഭിപ്രായം അതാണ്. എന്നാൽ മൂന്നാമത്തെ ഒരു അഭിപ്രായം എന്നുള്ളത് വുജൂബുൽ ഖളാ വൽ കഫാറ, നിർബന്ധമായി നോറ്റുവിട്ടും വേണം, നിർബന്ധമായും കഫാറത്ത് പ്രായശ്ചിത്തം ജിമാഅിനുള്ള റമളാന്റെ പകലിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാനുള്ള കഫാറത്ത് എന്താണോ അത് ചെയ്യുകയും വേണം, അത് നൽകുകയും വേണം. ഇതാണ് ഹംബലി മദ്ഹബിലെ ഏറ്റവും പ്രസിദ്ധമായ അഭിപ്രായം. കാരണം ഈ അഭിപ്രായത്തിലുള്ള അവർ പറഞ്ഞിട്ടുള്ള തെളിവ് എന്നുള്ളത് തിന്നുക കൊടുക്കുക ചെയ്യുന്നത് പോലെയല്ല ജിമാ എന്നുള്ളത്, ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുക എന്നുള്ളതിന് മറവി ഒരു ബാധകമാകുന്നതല്ല, അല്ലെങ്കിൽ മറവി പരിഗണിക്കേണ്ടതല്ല. കാരണം ഈ വിഷയത്തിൽ വന്നിട്ടുള്ള ഹദീസിൽ അഥവാ ആ ഒരു വ്യക്തി വന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ടല്ലോ, ഹലക്തു, ഞാൻ നശിച്ചിരിക്കുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലം എന്താണ് നിന്നെ നശിപ്പിച്ചത്? അപ്പോ ആ വ്യക്തി പറയും, വഖഅത്തു അലാ അഹ്ലി ഫി നഹാരി റമദാൻ, റമദാനിന്റെ പകലിൽ ഞാൻ എന്റെ ഭാര്യയുമായി അല്ലെങ്കിൽ ഭാര്യയെ സമീപിച്ചു എന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തോട് കഫാറത്ത് ചെയ്യാൻ വേണ്ടി കൽപ്പിക്കുകയാണ് ചെയ്തത്. അവർ പറയുന്നു, ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തോട് എന്ത് ചോദിച്ചില്ല, നീ മനഃപൂർവ്വം ചെയ്താണോ അതോ മറന്നുകൊണ്ട് ചെയ്താണോ എന്നൊന്നും റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ വ്യക്തിയോട് ചോദിച്ചിട്ടില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഇവിടെ മറവിയോ ജിമാഇന്റെ വിഷയത്തിൽ ഇവിടെ മറവി പരിഗണിക്കേണ്ടതില്ല. മറന്നിട്ടാണോ അല്ലെങ്കിലോ, മനഃപൂർവ്വമാണെങ്കിലും അല്ലാതെയാണെങ്കിലും ജിമാ സംഭവിച്ചു കഴിഞ്ഞാൽ, റമളാനിന്റെ പകലിൽ ജിമാ സംഭവിച്ചു കഴിഞ്ഞാൽ അതിന് ഈ ഹദീസിൽ പറയപ്പെട്ട വിധി ബാധകമാണ്. ഖളാഉ നിർബന്ധമായി നോറ്റുവിട്ടും വേണം, അതുപോലെ തന്നെ കഫാറത്തും നിർബന്ധമാണ്. എന്നാൽ നമ്മൾ പറഞ്ഞതുപോലെ ഒന്നാമത്തെ അഭിപ്രായമാണ് ശരി, മറവി സംഭവിച്ചാൽ അതിന് മറവിയോടുകൂടി തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നതിന്റെ വിധി തന്നെയാണ് ഇതിനും ഉണ്ടാവുക എന്നുള്ളതാണ് ഏറ്റവും ശരിയായ അഭിപ്രായം. രണ്ടാമത്തെ മൂന്നാമത്തെ അഭിപ്രായം ശരിയല്ല. രണ്ടാമത്തെ അഭിപ്രായം ശരിയല്ല എന്നുള്ളതിന് ഈ ഹദീസിന്റെ ഈ മറവിയുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ആയത്തുകളും ഹദീസ് തെളിവുകൾ തന്നെ അതിന് മതിയാവുന്നതാണ്. മൂന്നാമത്തെ അഭിപ്രായത്തിന് അവർ പറഞ്ഞിട്ടുള്ളത് ഈ ഒരു സംഭവം ഉദ്ധരിച്ചുകൊണ്ടാണ്, ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് ചോദിച്ചിട്ടില്ലല്ലോ എന്നുള്ളതാണ്. എന്നാൽ അതിന് പണ്ഡിതന്മാര് നൽകുന്ന മറുപടി എന്നുള്ളത് ഈ ഹദീസിന്റെ ലഫ്ദിൽ തന്നെ, ആ വ്യക്തി പറഞ്ഞിട്ടുള്ള പദത്തിൽ തന്നെ അദ്ദേഹം മറന്നുകൊണ്ടല്ല മനഃപൂർവ്വമാണ് ചെയ്തത് എന്ന് വ്യക്തമാണ്. കാരണം ഹലക്തു എന്നാണ് പറഞ്ഞിട്ടുള്ളത്, ഞാൻ നശിച്ചിരിക്കുന്നു. അതപ്പോ ആ ഒരു പദപ്രയോഗം തന്നെ അത് മനഃപൂർവ്വം ചെയ്തതാണ് എന്നുള്ളതിന് തെളിവാണ് എന്നാണ് പണ്ഡിതന്മാർ ഈ ഒരു മൂന്നാമത്തെ അഭിപ്രായത്തിന് മറുപടി കൊടുത്തിട്ടുള്ളത്. മാത്രമല്ല മറ്റുള്ള പൊതുവായ തെളിവുകളും ഇതിനും ബാധകമാണ്. അപ്പോൾ പറഞ്ഞു വന്നത് ഇങ്ങനെ മറവിയോടുകൂടി, സ്വബോധത്തോടുകൂടി അല്ലാതെ മറവിയോടുകൂടി ഇത്തരത്തിലുള്ള നോമ്പ് മുറിക്കുന്ന കാര്യങ്ങളിൽ ഏർപ്പെട്ടു പോയാൽ നോമ്പിനെ യാതൊരു നിലക്കും അത് ബാധിക്കുന്നതല്ല, നോമ്പ് ശരിയാവുന്നതാണ്, നോറ്റുവിട്ടേണ്ടതുമില്ല. അല്ലാഹു അഅലം. ഇനി ഇങ്ങനെ നോമ്പിന്റെ പകലിൽ മറന്നുകൊണ്ട് തിന്നുകയോ കുടിക്കുകയോ ചെയ്യുന്ന ഒരാളെ കണ്ടു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? സംശയമില്ല, അങ്ങനെ ഒരാൾ മറന്നുകൊണ്ട് കുടിക്കുക തിന്നുക ചെയ്യുന്നത് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ അയാൾ അതിൽ നിന്നും എതിർക്കുകയാണ് വേണ്ടത്. അയാൾക്കത് പറഞ്ഞു കൊടുക്കുക അല്ലെങ്കിൽ അയാളെ ഉണർത്തുകയാണ് ചെയ്യേണ്ടത്. അത് നിർബന്ധമാണ്. കാരണം റമളാനിന്റെ പകലിൽ ഇങ്ങനെ ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ ഏർപ്പെടുക എന്നുള്ളത് ഹറാമായ കാര്യമാണ്. അത് ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാള് മറന്നുകൊണ്ടാണ് ചെയ്യുന്നത് എങ്കിൽ എന്നതുകൊണ്ട് തന്നെ അയാളെ സംബന്ധിച്ചിടത്തോളം അതിൽ തെറ്റില്ല. എന്നാൽ അത് ആ ഒരു മുൻകർ ആ ഒരു തിന്മ കണ്ടിട്ടും അത് എതിർക്കാതിരിക്കുക എന്നുള്ളത് ശരിയല്ല. മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ മൻ റാഅ മിൻകും മുൻകറൻ ഫലിയുഗയ്യിർഹു ബിയദിഹി, തിന്മ കണ്ടാൽ കൈകൊണ്ട് എതിർക്കണം അല്ലെങ്കിൽ നാവ് കൊണ്ട് അതിനെ എതിർക്കണം എന്ന് പറഞ്ഞ ഹദീസിന്റെ ആ ഒരു കാര്യം ഇതിനും ബാധകമാണ്. അപ്പൊ ഈ ഒരു റംസാന്റെ പകലിൽ മറന്നുകൊണ്ട് തിന്നുകയോ കൊടുക്കുകയോ ചെയ്തു കണ്ടു കഴിഞ്ഞാൽ അവനെ അതിൽ നിന്ന് ഉണർത്തി വിലക്കുകയാണ് ചെയ്യേണ്ടത്, അത് നിർബന്ധമാണ്. ശരി, ഇനി മൂന്നാമത്തെ നിബന്ധന എന്നുള്ളത് ഷർത്ത് എന്താണ്? നമ്മൾ മൂന്ന് ഷർത്തുകൾ പറഞ്ഞിട്ടുണ്ട്, രണ്ടെണ്ണം പറഞ്ഞു. മൂന്നാമത്തേത് അയ്യകൂന മുഖ്താറൻ, അഥവാ സ്വമേധയാ ചെയ്യുന്നതായിരിക്കണം. ആരെങ്കിലും നിർബന്ധിപ്പിച്ചിട്ട് ആ നിർബന്ധത്തിന് വഴങ്ങിയോ അല്ലെങ്കിൽ ആ നിർബന്ധിപ്പിക്കപ്പെട്ടുകൊണ്ട് മറ്റുള്ളവരാൽ നിർബന്ധിപ്പിക്കപ്പെട്ടുകൊണ്ട് ചെയ്യുന്ന സംഭവമാവരുത്. അങ്ങനെ സ്വമേധയല്ലാതെ മറ്റുള്ളവർ നിർബന്ധിപ്പിക്കപ്പെട്ടുകൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളാണെങ്കിൽ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതാണെങ്കിൽ അത് കാരണത്താൽ നോമ്പ് നിഷ്ഫലമാവുകയില്ല. നോമ്പ് ശരിയാവുന്നതാണ്, അവൻ നോറ്റ് വീട്ടേണ്ടതുമില്ല. മറിച്ച് സ്വമേധയാ ചെയ്യുന്നതിലാണ് നോമ്പ് മുറിയുക. കാരണം എന്താണ്? നിർബന്ധിപ്പിച്ചുകൊണ്ട് കുഫ്റിന്റെ കാര്യം ചെയ്യുന്നതിനെ സംബന്ധിച്ച് ഉള്ള വിധി, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് എന്താണ്? മൻ കഫറ ബില്ലാഹി മിൻ ബഅദി ഈമാനിഹി ഇല്ല മൻ ഉക്രിഹ വ ഖൽബുഹു മുത്മഇന്നു ബിൽ ഈമാൻ വലാകിൻ മൻ ശറഹ ബിൽ കുഫ്രി സദ്റൻ ഫഅലൈഹിം ഗളബു മിൻ അല്ലാഹി വ ലഹും അദാബുൻ അദീം. വിശ്വസിച്ചതിന് ശേഷം, ഈമാനിന് ശേഷം അല്ലാഹുവിൽ അവിശ്വസിച്ചവരാരോ അവരുടെ മേൽ അല്ലാഹുവിങ്കിൽ നിന്നുള്ള കോപമുണ്ടായിരിക്കും, അവർക്ക് ഭയാനകരമായ അല്ലെങ്കിൽ വലിയ ശിക്ഷ ഉണ്ടായിരിക്കും. ഇതിൽ നിന്ന് ഒഴിവുള്ളവർ ആരാണ്? ഇല്ലാമൻ ഉക്രിഹ വ ഖൽബുഹു മുത്മഇന്നും ബിൽ ഈമാൻ, അഥവാ ഹൃദയം വിശ്വാസത്താൽ സമാധാനമുണ്ടായിരിക്കെ നിർബന്ധിക്കപ്പെട്ടവൻ ഇതിൽ നിന്ന് ഒഴിവാണ്. അഥവാ യഥാർത്ഥത്തിൽ അവൻ കുഫർ ചെയ്തതല്ല, നിർബന്ധിക്കപ്പെട്ടുകൊണ്ട് ഹൃദയത്തിൽ വിശ്വാസമുണ്ടായിരിക്കെ തന്നെ അവൻ നിർബന്ധിക്കപ്പെട്ടത് കൊണ്ട് മാത്രം ഇത്തരത്തിൽ പ്രവർത്തന ഇത്തരത്തിലുള്ള കാര്യത്തിൽ ഏർപ്പെട്ടവൻ അവൻ ഇതിൽ നിന്ന് ഒഴിവാണ്. അപ്പോ നിർബന്ധിപ്പിച്ചുകൊണ്ട് കുഫറിന്റെ കാര്യം ചെയ്യുന്നതിന്റെ വിധി ഇതാണെങ്കിൽ പിന്നെ അതിനേക്കാൾ ഗൗരവം കുറഞ്ഞ, അതിനേക്കാൾ താഴെയുള്ള കാര്യത്തിന്റെ വിധി അങ്ങനെ ആയിരിക്കുമെന്നത് സംശയമില്ല. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ ഹദീസ് ഇന്നല്ലാഹ റഫഅ അൻ ഉമ്മത്തി ഇന്നല്ലാഹ തജാവസ ലി അൻ ഉമ്മത്തി അൽഖതഅ വന്നിസ്യാന വമസ്തുക്രിഹു അലൈഹി എന്ന ഹദീസ് ഇതിനെ തെളിവാണ്. അഥവാ അബദ്ധവും മറവിയും നിർബന്ധിക്കപ്പെട്ടതും എന്റെ ഉമ്മത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിട്ടു നൽകിയിരിക്കുന്നു അല്ലെങ്കിൽ മാപ്പ് നൽകിയിരിക്കുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇത്തരത്തിൽ നിർബന്ധിക്കപ്പെട്ടുകൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളാണെങ്കിൽ അതിന് ആ കാരണത്താൽ നോമ്പ് നിഷ്ഫലമാകുന്നതല്ല, മറിച്ച് സ്വമേധയാ ചെയ്യുന്ന കാര്യങ്ങളായിരിക്കണം. ഇതാണ് മൂന്നാമത്തെ ഒരു നിബന്ധന. അപ്പോ ഇങ്ങനെ മൂന്ന് ഉപാധികളോടുകൂടി, മൂന്ന് ഷുറൂത്തുകളോടുകൂടി മാത്രമേ നമ്മൾ പറഞ്ഞിട്ടുള്ള ഹൈദ് നിഫാസ് ഒഴികെയുള്ള ബാക്കി നോമ്പ് മുറിയുന്ന കാര്യങ്ങളിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ അത് കാരണത്താൽ നോമ്പ് ഫാസിദായി തീരുകയുള്ളൂ. അതല്ലെങ്കിൽ നോമ്പ് മുറിഞ്ഞു പോകുന്നതല്ല, അവന്റെ നോമ്പ് ശരിയാകുന്നതാണ്, നോറ്റ് വീട്ടേണ്ടതും ഇല്ല. വല്ലാഹു ആലം. ശരി, ഇനി ഒരു അവസാനമായി ഒരു കാര്യം കൂടി സൂചിപ്പിച്ചുകൊണ്ട് നമുക്ക് ഈ വിഷയം ഇവിടെ പൂർത്തീകരിക്കാം. അതായത് റമളാനിന്റെ പകലിൽ ഒരു നോമ്പുകാരൻ കളവ് പോലെയുള്ള നിഷിദ്ധമായ വർത്തമാനം സംസാരങ്ങൾ പറയുകയാണെങ്കിൽ അത് കാരണത്താൽ നോമ്പിനെ അത് ബാധിക്കുമോ, നോമ്പ് നിഷ്ഫലമാകുമോ? ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് നോമ്പിന്റെ ലക്ഷ്യം, നോമ്പിലൂടെ എന്താണ് ഉദ്ദേശിക്കപ്പെടുന്നത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായി വിവരിച്ചിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നോമ്പിന്റെ ആയത്തിൽ പറഞ്ഞത് എന്താണ്? കുതിബ അലൈക്കും മുസ്തിയാം കമ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലകും തത്തഖൂൻ ലഅല്ലകും തത്തഖൂൻ. നിങ്ങൾക്ക് നോമ്പ് നിർബന്ധമാക്കപ്പെട്ടത് എന്തിനു വേണ്ടിയാണ്? ലഅല്ലകും തത്തഖൂൻ, നിങ്ങൾ തഖ്വയുള്ളവരായി തീരുവാൻ വേണ്ടിയാണ്. ഇതാണ് നോമ്പിന്റെ ലക്ഷ്യം. അഥവാ തഖ്വ എന്നാൽ എന്താണ്? അള്ളാഹു ഹറാമാക്കിയ കാര്യങ്ങൾ ഉപേക്ഷിക്കുക, അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങൾ പ്രാവർത്തികമാക്കുക, അതാണ് തഖ്വ. അങ്ങനെ തഖ്വയുള്ളവരായി തീരുവാൻ വേണ്ടിയാണ്, ഹറാമായ കാര്യങ്ങൾ ഉപേക്ഷിക്കുവാനും അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങൾ പ്രാവർത്തികമാക്കുവാനും വേണ്ടിയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് നോമ്പ് നിർബന്ധമാക്കിയിട്ടുള്ളത്. അപ്പോൾ നോമ്പ് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്ന ലക്ഷ്യം തന്നെ ഹറാമായ കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നോമ്പിനെ കുറിച്ച് പറഞ്ഞതെന്താണ്? കള്ള സംസാരവും പ്രവർത്തനവും ഒക്കെ, അതുപോലെ തന്നെ വേറെ ഹരിവായത്തിൽ കാണാം വൽ ജഹൽ, അവിവേകം കാണിക്കുന്നതും ഒക്കെ ഒരാൾ ഉപേക്ഷിക്കുന്നില്ല എങ്കിൽ, അത് ഒഴിവാക്കുന്നില്ല എങ്കിൽ, ഫലൈസ ലില്ലാഹി ഹാജതുൻ ഫീ അയ്യദഅ തആമഹു വശറാബ, അയാൾ ഭക്ഷണപാനീയങ്ങൾ ഉപേക്ഷിക്കുക എന്നത് അള്ളാഹുവിന് ആവശ്യമില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്നും അയാൾ വിട്ടുനിൽക്കുന്നില്ല എങ്കിൽ പിന്നെ ഭക്ഷണ കാര്യങ്ങൾ പാനീയങ്ങളിൽ വിട്ടുനിന്ന് നോമ്പെടുക്കുന്നതിൽ യാതൊരു അർത്ഥവും ഇല്ല, അത്തരത്തിലുള്ള നോമ്പ് അള്ളാഹുവിന് ആവശ്യമില്ല എന്ന അർത്ഥത്തിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ പറയുന്നത്. അപ്പോൾ ഈ ഒരു ആയത്തിൽ നിന്നും ഈ ഒരു ഹദീസിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാകുന്ന എന്താണ്? ഒരു നോമ്പുകാരനെ സംബന്ധിച്ചിടത്തോളം അവൻ ചെയ്യേണ്ടത് എന്താണ്? അള്ളാഹു സുബ്ഹാനഹു വ തആല അവന് ഹറാമാക്കിയ കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കണം. അതുപോലെ തന്നെ നിർബന്ധമായും കൽപ്പിച്ചിട്ടുള്ള കാര്യങ്ങൾ അത് പ്രാവർത്തികമാക്കണം, ജീവിതത്തിൽ അത് കൊണ്ടുവരണം. ഇതാണ് നോമ്പുകാരൻ്റെ ലക്ഷ്യം, അല്ലെങ്കിൽ നോമ്പുകൊണ്ടുള്ള ലക്ഷ്യം. നോമ്പുകാരൻ ചെയ്യേണ്ടത് ഇതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഹറാമായ കാര്യങ്ങളിൽ, തിന്മകളിൽ നിന്ന് പൂർണ്ണമായും ഈ ഒരു നോമ്പിൻ്റെ മാസമായ റമദാൻ മാസത്തിൽ വിട്ടുനിൽക്കുകയാണെങ്കിൽ അതുവഴി അള്ളാഹു സുബ്ഹാനഹു വതആല അവന് മറ്റുള്ള മാസങ്ങളിലും, മറ്റുള്ള റമദാൻ കഴിഞ്ഞാലും അങ്ങനെയുള്ള സാലിഹായ തഖ്വയുള്ളവരെ അടിമയായി ജീവിക്കാൻ അള്ളാഹു സുബ്ഹാനഹു വതആല തൗഫീഖ് കൊടുക്കുന്നത് തന്നെ, തൗഫീഖ് ചെയ്യുന്നതായിരിക്കും ഇൻഷാഅല്ലാഹ്. അതുവഴി മറ്റുള്ള മാസങ്ങളിലും മറ്റുള്ള ദിവസങ്ങളിലും അവനത് അത്തരത്തിൽ ജീവിക്കുവാൻ സാധിക്കും. അപ്പോൾ നോമ്പിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം അതാണ്, ഹറാമായ കാര്യങ്ങളിൽ നിന്നൊക്കെ വിട്ടുനിന്ന് തഖ്വ നേടുക എന്നുള്ളതാണ് നോമ്പിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. എന്നാൽ ഇന്ന് പലരുടെ അവസ്ഥ എന്താണ്? അവർക്ക് റമദാൻ മാസം, മറ്റുള്ള മാസം എന്നിങ്ങനെയൊന്നുമില്ല. അവർക്ക് ആ റമദാൻ മാസത്തിൻ്റെ ആ ഒരു ഹുർമത്ത്, പരിശുദ്ധി ഒന്നും ഒരു വിഷയമേ അല്ല. മറ്റുള്ള ദിവസങ്ങളെപ്പോലെ തന്നെ റമദാനിൽ അവർ ജീവിച്ചു പോകും. റമദാൻ അങ്ങനെ വരും, റമദാൻ അങ്ങനെ തന്നെ പോകും. അവരുടെ യാതൊരു മാറ്റവും ഉണ്ടാവുകയില്ല. മുമ്പേ ചെയ്തു വരുന്ന തിന്മകളും മറ്റുള്ള ചീത്ത പ്രവർത്തനങ്ങളും അതൊക്കെ റമദാനിലും തുടർന്നുകൊണ്ടേയിരിക്കും. അതിലൊന്നും ഒരു പ്രശ്നമേ അവനുണ്ടാവുകയില്ല. യഥാർത്ഥത്തിൽ ഒരു മുസ്ലിം അങ്ങനെ ആയിക്കൂടാ, ഒരു യഥാർത്ഥ മുസ്ലിം അങ്ങനെ അങ്ങനെ ആയിക്കൂടാ. മറിച്ച് റമദാനിൻ്റെ അഥവാ നോമ്പിൻ്റെ ലക്ഷ്യം എന്താണ് എന്നുള്ള ഉത്തമ ബോധ്യത്തോടെ റമദാനിൻ്റെ ആ ഒരു ഹുറുമത്തും പരിശുദ്ധിയും നോമ്പിൻ്റെ പരിശുദ്ധിയുമൊക്കെ സൂക്ഷിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള വേണ്ടാത്ത സംസാരങ്ങളിൽ നിന്നും പ്രവർത്തനങ്ങളിൽ നിന്നൊക്കെ വിട്ടുനിന്ന് തൻ്റെ വയറിനെ മാത്രം നോമ്പെടുപ്പിക്കാതെ, മറിച്ച് കണ്ണും കാതും കയ്യും കാലും തുടങ്ങി ശരീരം മുഴുവനും നോമ്പെടുപ്പിച്ചുകൊണ്ട് യഥാർത്ഥ നോമ്പുകാരനായി ജീവിക്കാൻ ശ്രമിക്കുകയാണ് വേണ്ടത്. അങ്ങനെ ഈ റമദാൻ പൂർണ്ണമായി അവൻ മുന്നോട്ട് കൊണ്ടുപോയി ജീവിക്കുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് തുടർന്നുള്ള ദിവസങ്ങളിലും തുടർന്നുള്ള അവൻ്റെ ജീവിത ദിവസങ്ങളിലും അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിലുള്ള ഒരു തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കുവാൻ അവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുന്നതായിരിക്കും. കാരണം അള്ളാഹുവിലേക്ക് ഒരടി അടുക്കുന്നോറും അള്ളാഹുവും അവനുമായി അടുക്കുമെന്നാണ്. അള്ളാഹുവിലേക്ക് നടന്നടുക്കുന്നവർ അള്ളാഹു ഓടി വരുമെന്നാണ്. അതുപോലെ തന്നെ അള്ളാഹുവിലേക്കൊരു ചാൺ അടുത്തു കഴിഞ്ഞാൽ അള്ളാഹു ഒരു മുഴം ഇങ്ങോട്ടടുക്കുമെന്നൊക്കെ ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ യഥാർത്ഥ നോമ്പുകാരനായി ജീവിക്കാൻ ശ്രമിക്കുക, അതാണ് ഒരു നോമ്പിന്റെ ലക്ഷ്യം അറിഞ്ഞുകൊണ്ട് യഥാർത്ഥ നോമ്പുകാരനായി റമളാനിലും അല്ലാത്ത സമയത്തും ജീവിക്കാൻ ശ്രമിക്കുക. അള്ളാഹു സുബ്ഹാന വ തആല തൗഫീഖ് ചെയ്യട്ടെ. എന്നാൽ ഈ പറഞ്ഞത് ഈ ചോദ്യത്തിൽ പറഞ്ഞതുപോലെ കളവ് പറയുന്നതിലൂടെ നോമ്പ് മുറിഞ്ഞു പോകുന്നതല്ല എങ്കിലും അത്തരത്തിലുള്ള വേണ്ടാത്ത സംസാരത്തിലും വേണ്ടാത്ത പ്രവർത്തനത്തിലൊക്കെ ഏർപ്പെടുന്നതിലൂടെ നോമ്പിലൂടെ ലഭിക്കപ്പെടേണ്ട യഥാർത്ഥ പൂർണ്ണമായ പ്രതിഫലം ലഭിക്കുകയില്ല എന്നതിലൊരു സംശയമില്ല. അഥവാ നോമ്പിന്റെ പ്രതിഫലത്തിൽ നിന്ന് കുറവ് സംഭവിക്കുമെന്നതിൽ യാതൊരു സംശയമില്ല. എന്നാൽ നോമ്പിനെ തന്നെ പൂർണ്ണമായി നിഷ്ഫലമാക്കി കളയുന്ന കാര്യത്തിൽ പെട്ടതല്ല ഇവയൊന്നും. അല്ലാഹു അല. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് സഹോദരങ്ങളെ ഈ ഒരു വിഷയം ഈ ഒരു ദർസിൽ സംസാരിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ദർസോടുകൂടി നോമ്പ് മുറിക്കുന്ന കാര്യങ്ങൾ എന്ന വിഷയം ഇവിടെ പൂർത്തിയാവുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളിലേക്ക് വന്നിട്ടുള്ള ഈ ഒരു പരിശുദ്ധ റമദാനിൽ നോമ്പും നമസ്കാരവും ഖുർആൻ പാരായണവും അതുപോലെ തന്നെ സദഖകളും എന്നു തുടങ്ങി ഇബാദത്തുകൾ അധികരിപ്പിച്ചുകൊണ്ട് അവനേറെ ഇഷ്ടപ്പെടുന്ന അവൻ്റെ മുത്തഖികളായ അടിമകളിൽ ഉൾപ്പെടുവാൻ എനിക്കും നിങ്ങൾക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇൻഷാല്ലാ ബാക്കിയുള്ള കാര്യങ്ങൾ തുടർന്നുള്ള ദർസകളിൽ വരുന്നതായിരിക്കും ഇൻഷാല്ലാ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളിൽ നിന്നും അറിഞ്ഞു മറിയാതെയും സംഭവിച്ചു പോയിട്ടുള്ള തെറ്റുകുറ്റങ്ങൾ മാപ്പാക്കി പുറത്തു തരുമാറാവട്ടെ. നാഫിയായ ഇൽമു നേടുവാനും സ്വാലിഹായ അമൽ ചെയ്യുവാനും അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്കും നിങ്ങൾക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. اللهم اجعل اعمالنا كلها صالحه واجعلها لوجهك خالصه وصلى الله وسلم وبارك على عبده ورسوله نبينا محمد وعلى اله واصحابه اجمعين والحمد لله رب العالمين.